والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد سهودر مرين സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു കിതാബിനെ കുറിച്ച് അതിലെ ഏതാനും ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അറിയപ്പെട്ട ഒരു ഇമാം ആയിട്ടുള്ള അബു മുഹമ്മദ് അലി ഇബ്നു അഹ്മദ് ബിൻ ഹസം റഹിമഹുല്ലാഹു തആല അദ്ദേഹം എഴുതിയിട്ടുള്ള അൽ അഖ്ലാഖു വസ്സിയർ എന്ന കിതാബാണ്. അതിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇമാം ഇബ്നു ഹസം റഹിമഹുല്ലാ അറിയപ്പെട്ട ഒരു ഫഖീഹായിരുന്നു. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രം പ്രശസ്തമാണ്. മഗ്രിബില് പടിഞ്ഞാറ് ഭാഗത്ത് അഥവാ ഇന്നത്തെ സ്പെയിൻ തുടങ്ങിയ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, അവിടെ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ദീനിന്റെ, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാലത്തും ഈ ദീനിനെ സംരക്ഷിക്കും. ഇസ്ലാമിന്റെ സിദ്ഖിനുള്ള, ഇത് അല്ലാഹുവിന്റെ ദീനാണ് എന്നതിന്റെ തെളിവാണ്, ഇതൊരിക്കലും നശിച്ചു പോവുകയില്ല എന്ന കാര്യം. എത്രയോ മതങ്ങളുണ്ടായി, നശിച്ചുപോയി, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദലായിലു നുബുവയിൽപ്പെട്ട, നുബുവത്തിന്റെ തെളിവുകളിൽപ്പെട്ട ഒരു തെളിവാണ് അവിടുന്ന് പറഞ്ഞ ഈ വാക്ക്, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. മുസ്ലിമീങ്ങൾ നശിച്ചു പോവുകയില്ല, ഒരു ചെറിയ വിഭാഗമെങ്കിലും ഹക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് നിലനിൽക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുസ്ലിങ്ങൾ യൂറോപ്പ് ഭരിച്ചത്. നമുക്കറിയാം, ജസീറത്തുൽ അറബില് ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് കടന്നുവന്നു. അത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലശേഷം അമവി ഭരണകൂടം ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ടു. അവരുടെ പതനം തുടങ്ങി ഏകദേശം 100 വർഷത്തിന് ശേഷം അവർ അധപ്പതിക്കാൻ തുടങ്ങിയപ്പോൾ, ദുർബലരാവാൻ തുടങ്ങിയപ്പോൾ അടുത്ത രാജവംശം ബനു അബ്ബാസ് അവർ നൂറ്റാണ്ടുകളോളം ഭരണം നടത്തി. അവർ ഈ പൗരസ്ത്യ നാടുകളിൽ അവരുടെ ദൗർബല്യം പ്രകടമാകാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പാശ്ചാത്യ രാജ്യങ്ങളിൽ, യൂറോപ്പിൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തി. അവിടെ പിന്നീട് ക്ഷയം സംഭവിച്ചപ്പോൾ വീണ്ടും ജസീറത്തുൽ അറബിൽ ഇസ്ലാം ശക്തമായി. വീണ്ടും ഉസ്മാനി ഖിലാഫത്ത് ഖുറാഫാത്തിലേക്കും ബിദഅത്തുകളിലേക്കും അധപതിക്കാൻ തുടങ്ങിയപ്പോൾ, മുമ്പ് കാലങ്ങളിൽ സമാനതകളില്ലാത്ത വിധത്തിൽ സുന്നത്തിനെ സഹായിച്ചുകൊണ്ട്, പിന്തുണച്ചുകൊണ്ട് ആല് സുഊദിനെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നു. ഇങ്ങനെ റബ്ബ് ഓരോ കാലത്തും ഇസ്ലാമിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇൻഷാ അള്ളാഹ് ഖിയാമത്ത് നാൾ വരെ തുടരും. ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഒരു വിഭാഗം ഹക്കിൽ നിലകൊള്ളും. അവരെ സഹായിക്കുന്ന വിധത്തിലുള്ള അസ്ബാബുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ യസാലു അല്ലാഹു യഗ്രിസു ഗർസൻ, ലാ യസാലു അല്ലാഹു യഗ്രിസു ഫീ ഹാദിഹിൽ ഉമ്മത്തി ഗർസൻ യസ്തഅമിലുഹും ഫീ തഅതിഹി. അല്ലാഹു തആല ഈ ഉമ്മത്തിൽ ഒരു വിളവ് പോലെ, ഒരു കൃഷി പോലെ വളർത്തിക്കൊണ്ടിരിക്കും ഒരു വിഭാഗം ആളുകളെ. യസ്തഅമിലുഹും ഫീ തഅതിഹി, പുണ്യകർമ്മങ്ങളിൽ അവരെ ഉപയോഗിക്കാൻ വേണ്ടി, ഈ ദീനിന്റെ ഖിദ്മത്തിന് അവരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അല്ലാഹു തആലയുടെ സുന്നത്താണ് ഈ ദീനിന്റെ പ്രതാപം, അത് ഏറിയും കുറഞ്ഞും നിലനിർത്തുക എന്നുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞതുപോലെ, മുസ്ലിം ഉമ്മത്ത് ക്ഷീണിക്കും, മയങ്ങും, പക്ഷേ പൂർണ്ണമായി ഉറങ്ങിപ്പോവുകയില്ല. രോഗം ബാധിക്കും, പക്ഷെ മരിക്കുകയില്ല, മരണപ്പെടുകയില്ല. അതിനുള്ള തെളിവാണ് ഇങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഈ ദീൻ പടർന്ന് പന്തലിച്ചത്. ഒരു സ്ഥലത്ത് ക്ഷയം വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പ്രതാപം നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉമ്മത്തിന്റെ പ്രതാപം വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും അദ്ദേഹം ഇബ്നു ഹസം റഹിമഹുല്ലാ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, അതുപോലെ അദ്ദേഹം പഠിച്ച ഇൽമിന്റെ അടിസ്ഥാനത്തിൽ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരു കിതാബാണ് അൽ അഖ്ലാഖ് വസ്സിയർ. ഇതിലേതാനും പാരഗ്രാഫുകളാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ദുനിയാവിലെ സുഖങ്ങളെക്കുറിച്ച് മനുഷ്യൻ ആസ്വദിക്കുന്ന ആസ്വാദ്യകരമായ കാര്യങ്ങളായി മനുഷ്യർ ഗണിക്കുന്ന കാര്യങ്ങളെ താരതമ്യം ചെയ്യുകയാണ്. ലദ്ദത്തുൽ ആഖിലി ബിതംയീസിഹി, അദ്ദേഹം പറയുന്നു, ഒരു ബുദ്ധിമാന്റെ ലദ്ദത്ത്, അവന്റെ ആസ്വാദനം അവന്റെ ഈ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നതിലായിരിക്കും. വലദ്ദത്തുൽ ആലിമി ബിഇൽമിഹി, ഒരു ആലിമിന്റെ ആസ്വാദനം അവന്റെ ഇൽമിലായിരിക്കും. വലദ്ദത്തുൽ ഹകീമി ബിഹിക്മതിഹി, വലദ്ദത്തുൽ മുജ്തഹിദി ലില്ലാഹി ബിജ്തിഹാദിഹി. ഇങ്ങനെ ഓരോ മേഖലയിലും ഇബാദത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്ന ആൾക്ക് ഇബാദത്തിലായിരിക്കും അവന്റെ സുഖം. ഒരു മേഖലയിൽ സുഖം കണ്ടെത്തിയിട്ടുള്ള, ആസ്വാദനം ലഭിച്ചിട്ടുള്ള ആൾ മറ്റേ ആളുകളെ പറ്റി മോശം വിചാരിക്കും. ഞാൻ അനുഭവിക്കുന്ന ഈ സുഖം ആസ്വാദനം അവർക്കില്ല എന്ന് വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഓരോരുത്തരും അവരവരുടേതായ മേഖലകളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പറഞ്ഞ തരത്തിലുള്ള ആസ്വാദനങ്ങൾ, ഇൽമിലും അഖലിലും അതുപോലെ ഇബാദത്തിലും ഒക്കെ കിട്ടുന്ന ആസ്വാദനം എന്ന് പറയുന്നത്, അഅദമു മിൻ ലദ്ദത്തിൽ ആഖിലി ബി അഖ്ലിഹി വശാരിബി ബി ശുർബിഹി വൽവാത്തി ബി വത്ഇഹി വൽകാസിബി ബി കസ്ബിഹി വൽലാഇബി ബി ലഅബിഹി. മറ്റുള്ള ശാരീരികമായ സുഖങ്ങൾ, തിന്നുകയും കുടിക്കുകയും അതുപോലെയുള്ള ശാരീരികമായ സുഖങ്ങളെക്കാളും വലുതാണിത് ഈ പറഞ്ഞ ബുദ്ധി കൊണ്ടുള്ള ആസ്വാദനങ്ങൾ എന്ന് പറയുന്നത്. ബുർഹാനു ദാലിക, അതിന്റെ തെളിവെന്താണ്? ഇത് ശരിയല്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. നന്നായി ഭക്ഷണം കഴിക്കുന്നു നമ്മളൊരു സ്ഥലത്തിരുന്നിട്ട്, അപ്പുറത്ത് ഒരാൾ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ പട്ടിണി കിടന്നിട്ട് പോലും എൽമ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എൽമ പഠിക്കാൻ വേണ്ടി ക്ലേശകരമായ യാത്രകൾ ചെയ്യുന്നു, പല കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നു. ഇത് രണ്ടും ആസ്വാദനങ്ങളാണെന്ന് മാത്രമല്ല, ഈ എൽമ പഠിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നവനാണ് കൂടുതൽ ആസ്വദിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ തിന്നും കുടിച്ചും ആസ്വാദനം കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു സംശയം തോന്നും. നമ്മളൊക്കെ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ബുർഹാനു ദാലിക, അങ്ങനെ സംശയമുള്ളവർക്കുള്ള മറുപടി, ഞാൻ ഈ പറഞ്ഞതിന്റെ പ്രമാണം തെളിവെന്താണ്? അന്നൽ ഹകീമ വൽ ആലിമ വൽ ആഖില വൽ ആമില വാജിദൂന ലിസാഇരി ലദാതി ലത്തി സമ്മൈന കമാ യജിദുഹൽ മുൻഹമിക്കു ഫിഹ. ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇൽമ കൊണ്ടും അവരുടെ അഖലു കൊണ്ടും അവരുടെ ഇബാദത്ത് കൊണ്ടുമൊക്കെ ആസ്വദിക്കുന്ന ആളുകൾ, അവർ മറ്റുള്ളവരുടെ ആസ്വാദനങ്ങളൊക്കെ അനുഭവിച്ചവരാണ്, തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തവരന്നെയാണ്, അതുപോലെ വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ബാക്കിയുള്ള ജനങ്ങൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് ഇവർക്കറിയാം. വയുഹസൂനഹാ കമാ യുഹസ്സുഹൽ മുഖ്ബിലു അലൈഹ, അതിലൊക്കെ മുഴുകി ജീവിക്കുന്ന ആളുകൾ, ഭൗതിക സുഖങ്ങളിൽ മുഴുകുന്നവർ, അവരനുഭവിക്കുന്നതൊക്കെ അവരനുഭവിക്കുന്നത് പോലെ തന്നെ ഇവരും അറിഞ്ഞിട്ടുണ്ട്. വഖദ് തറകൂഹ വഅറദു അൻഹ, എന്നിട്ട് അവരത് ഒഴിവാക്കിയതാണ്. ഭക്ഷണം കഴിക്കാത്തവരല്ല ജീവിതത്തിൽ, അതിന്റെ രുചി എന്താണെന്ന് അവർക്കറിയാം. അതറിഞ്ഞിട്ട് അവർ ഉപേക്ഷിച്ചവരാണ്. വആസറു തലബൽ ഫദാഇലി അലൈഹ, ശ്രേഷ്ഠത നേടിത്തരുന്ന, മാന്യതയും മഹത്വവും നേടിത്തരുന്ന ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ഇൽമും ഇബാദത്തും ഒക്കെ അവർ തെരഞ്ഞെടുത്തതാണ്, ഇതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പറഞ്ഞ് അവർ പോയവരാണ്. വഇന്നമ യഹ്കുമു ഫിശ്ശൈഇനി മൻ അറഫഹുമ, രണ്ടു കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യണമെങ്കിൽ, അതിനിടയിൽ വിധി പറയണമെങ്കിൽ, രണ്ടും അറിഞ്ഞവനെ അതിന് അവകാശമുള്ളൂ. ലാമൻ അറഫ അഹദഹുമ വലം യഅരിഫിൽ ആഖർ, അതിൽ ഒന്ന് മാത്രം അറിഞ്ഞ മറ്റത് അറിയാത്തവന് അവിടെ സംസാരിക്കാൻ അവകാശമില്ല. ഇൽമിന്റെ ആളുകൾ, ഉലമാക്കൾ, തുല്ലാബുൽ ഇൽമ്, അതുപോലെ ഇബാദത്തിൽ കഠിന പരിശ്രമം നടത്തുന്ന ഉബാദ്, ആബിദ്യങ്ങളായിട്ട് ആളുകൾ, അവർ ദുനിയാവിന്റെ സുഖങ്ങൾ അറിഞ്ഞവരാണ്. അതുകൊണ്ട് അവർക്കാണ് അവകാശമുള്ളത്. അവർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇതിലാണ് കൂടുതൽ സുഖം കണ്ടെത്തിയതെന്ന്. എത്രയോ ആളുകളുണ്ട് ദുനിയാവിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥകളിൽ ഇരുന്നിട്ട് അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ത്യജിച്ച ആളുകൾ, സഹാബത്ത്, അമ്പിയാക്കൾ, അതുപോലെ സ്വാലിഹ്യങ്ങളായ ആളുകൾ ഓരോ കാലത്തും ഈ കാലത്തും ജീവിക്കുന്നുണ്ട്, നമ്മുടെ ഇടയിലുണ്ടാകും. എല്ലാ ദുനിയാവിന്റെ സുഖങ്ങളും അറിഞ്ഞിട്ട് അതൊഴിവാക്കി ദീനിലേക്ക് പ്രവേശിച്ചു, അവരെല്ലാം ഇത്തിഫാക്കാണ് ഇതിലാണ് സുഖമെന്നുള്ളത്. എന്നാൽ ആരെങ്കിലും ഇബാദത്തിന്റെ രുചി അറിഞ്ഞിട്ട്, ഇൽമിന്റെ രുചി അറിഞ്ഞിട്ട് പിന്നെ ദുനിയാവിന്റെ സുഖങ്ങളിലേക്ക് പോയി അതിൽ മുഴുകി രണ്ടും മനസ്സിലാക്കിയിട്ട് ഇതാണ് നല്ലത്, പണ്ട് കഷ്ടപ്പാടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മുർത്തത്തായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുർത്തത്തിന്റെ താഴെ ദുനിയാവിന്റെ പിറകെ പോയി തന്റെ ഇബാദത്ത് പാഴാക്കി നടക്കുന്നുണ്ടെങ്കിൽ, അവർ മനസ്സമാധാനമില്ലാതെയാണ് ജീവിക്കുന്നത്. അവരും പറയും, പണ്ടായിരുന്നു എന്റെ അവസ്ഥ നല്ലത് എന്ന കാര്യം. സ്വാഭാവികമായും അതാണ് ശരി. അടുത്തത് അദ്ദേഹം പറയുന്ന കാര്യം, മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? എല്ലാ മനുഷ്യരും ഇത്തിഫാക്കായിട്ടുള്ള മനുഷ്യരുടെ ജീവിത ലക്ഷ്യം. ഓരോ ആളുകൾക്കും ജീവിതത്തിൽ ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കും. എൽമ പഠിക്കുന്നവന് അവന്റേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ ബിസിനസ് ചെയ്യുന്നവന് അവന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, സ്ത്രീകൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാകും, പുരുഷന്മാർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത ആഗ്രഹങ്ങളാണ് ദുനിയാവിലുണ്ടാവുക. എന്നാൽ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇബ്നു ഹസൻ പറയുന്നു, തത്വല്ലബ്തു ഗറളൻ ഇസ്തവന്ന സുകുല്ലുഹും ഫിസ്തിഹ്സാനിഹി. ഒരു കാര്യം നല്ലതാണ് എന്ന് മനുഷ്യരെല്ലാവരും ഏകോപിച്ച വല്ല കാര്യങ്ങളും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ഒരാൾ നല്ലതായി കാണുന്നത് ചീത്തയായിട്ടാണ് മറ്റൊരാൾ കാണുന്നത്. എല്ലാവരും ഏകോപിച്ച വല്ലതും ഉണ്ടോ? ഫലം അജിദ്ഹു, ഞാനത് കണ്ടെത്തിയില്ല. ഇല്ല വാഹിദൻ, ഒരു കാര്യം മാത്രമാണ് എല്ലാവരും ഇത്തിഫാക്കായിട്ടുള്ളത്. ഇദ്ദേഹം ഈ പറയുമ്പോൾ ഈ വാക്കിനൊരു വിലയുണ്ട്. വലിയ രാജാവായി ഇരുന്ന, അതുപോലെ തന്നെ അദ്ദേഹം ഇസ്തിഖാമത്തിൽ തലബുൽ ഇൽമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പല ഇൽമുകളും പഠിച്ചിട്ടുള്ള വലിയ ഫിലോസഫറായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വാക്കിന് വിലയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരു കാര്യം മാത്രമാണ് മനുഷ്യരെല്ലാവരും ഏകോപിച്ചിട്ടുള്ളത്. അതെന്താണ്? ആഖിറത്തിന്റെ ലക്ഷ്യങ്ങളല്ല, കാരണം കുഫാറുകൾ ഈ ലോകത്തുണ്ട്. അതുപോലെ ദുനിയാവിന്റെ ലക്ഷ്യങ്ങളുമല്ല, കാരണം സാഹിദുകൾ ഈ ലോകത്തുണ്ട്. എന്താണ് എല്ലാവരും ഏകോപിച്ച കാര്യം? വഹുവ തുർദുൽ ഹം, ടെൻഷൻ ഇല്ലാതാക്കുക, മനക്ലേശങ്ങൾ ഇല്ലാതെ സ്വസ്ഥമായി ജീവിക്കുക. ഇതാണ് എല്ലാ മനുഷ്യരും ഏകോപിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം. ഫലം മാ തദബ്ബർതുഹു, ഞാൻ കൂടുതൽ ചിന്തിച്ചപ്പോൾ, അലിംതു അന്നാസ കുല്ലഹും ലം യസ്തവു ഫിസ്തിഹ്സാനിഹി ഫഖത്ത്, കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലതാണ്, സ്വസ്ഥമായ ജീവിതം, മനസ്സമാധാനം എന്നത് വളരെ നല്ലതാണ് എന്നതിൽ മനുഷ്യർ ഏകോപിച്ചു എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് വലാ ഫി തലബിഹി ഫഖത്ത്, അത് തേടുന്ന കാര്യത്തിൽ, അതിന് പരിശ്രമിക്കുന്ന കാര്യത്തിലും എല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്, എല്ലാവരും അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് വലാക്കൻ റഅയ്തുഹും അലഖ്തിലാഫി അഹ്വാഇഹിം വമതാലിബിഹിം വതബായുനി ഹിമമിഹിം വഇറാദതിഹിം ലാ യതഹറകൂന ഹറകതൻ അസ്ലൻ ഇല്ലാ ഫീമാ യർജൂന ബിഹി തർദഹു. അവരെല്ലാവരും ഇത് നല്ലതാണ് എന്നതിൽ ഏകോപിച്ചു, അത് നമുക്ക് ആവശ്യമാണ്, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നതിൽ അവരേകോപിച്ചു. എല്ലാ മനുഷ്യനും ഇത്തിഫാക്കായി ഒരുപോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷമങ്ങൾ, മനസ്സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അത് അകറ്റാൻ വേണ്ടി. അതും കഴിഞ്ഞ്, അതും കടന്ന് എല്ലാ മനുഷ്യരും ഏകോപിച്ചിരിക്കുന്നു അവരുടെ ഓരോ ചലനവും. മനുഷ്യരൊക്കെ പല ഹവകളുള്ളവരാണ്, പല ആഗ്രഹങ്ങളും പല ആശയങ്ങളും ഉള്ളവരാണ്. എന്നിരുന്നാലും അവരെല്ലാവരും ഒരുപോലെ ചെയ്യുന്ന പണിയാണ് ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും ഓരോ മനുഷ്യനും വെക്കുന്നത്. അവനവൻ മനസ്സിലാക്കിയിട്ടുള്ള തരത്തിൽ എന്താണോ മനസ്സമാധാനം നേടിത്തരിക എന്നവർ അറിഞ്ഞിട്ടുള്ളത്, അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ചലനവും മനസ്സമാധാനത്തിന് വേണ്ടിയായിരിക്കും. കൂടുതൽ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. വലാ യന്തഖൂന ബികലിമത്തിൻ, അതുപോലെ ഓരോ വാക്കും നമ്മൾ പറയുന്നില്ല മനസ്സമാധാനം നേടാൻ വേണ്ടിയല്ലാതെ. നമ്മളൊരു വാക്ക് പറയുന്നുണ്ടോ, അത് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കാനായിരിക്കും. എല്ലാ മനുഷ്യരും ഫമിൻ മുഖ്തിഇൻ വജ്ഹ സബീലിഹി വമിൻ മുഖാരിബിനിൽ ഖതഇ വമിൻ മുസീബ്. പക്ഷെ മൂന്ന് തരത്തിൽ ആളുകൾ ഉണ്ടാകും. സമാധാനത്തിനുള്ള വഴി തെറ്റിപ്പോകുന്നവരുണ്ടാകും. സമാധാനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളുകുടിക്കുന്നവരുണ്ടാകും. സമാധാനത്തിന് വേണ്ടിയാണ്, പക്ഷെ വഴി തെറ്റിപ്പോയി. അതുപോലെ തന്നെ ശരിയായ വഴിയുടെ അടുത്തുകൂടെ പോകുന്നവരുണ്ടാകും. അതുപോലെ പൂർണ്ണമായും ശരിയായ മാർഗത്തിലൂടെ മനസ്സമാധാനം അന്വേഷിക്കുന്നവരുണ്ടാകും. വഹുവൽ അഖല്ലു മിനൻ നാസി ഫിൽ അഖല്ലി മിൻ ഉമൂരിഹി, അവരാണ് ന്യൂനപക്ഷം. ശരിയായ വഴിയിൽ മനസ്സമാധാനത്തിന്റെ യഥാർത്ഥ മാർഗം മനസ്സിലാക്കി അത് പാലിക്കുന്നവർ അവരായിരിക്കും ന്യൂനപക്ഷം. ഫതർബുൽ ഹമ്മി, ചുരുക്കി പറഞ്ഞാൽ മനക്ലേശങ്ങൾ, മനോവിഷമങ്ങൾ അകറ്റുക എന്നത് മദ്ഹബുൻ ഖദ്ദഫഖത്തിൽ ഉമമു കുല്ലുഹ, എല്ലാ മനുഷ്യരും ഏകോപിച്ചുള്ള മദ്ഹബാണത്, അഭിപ്രായമാണത്. മുദ്ഖലഖല്ലാഹു തആല ആലം, അള്ളാഹു മനുഷ്യരാശിയെ സൃഷ്ടിച്ച അന്നു മുതൽ, ഇലാ അൻ യതനാഹ ആലമുൽ ഇബ്തിദ, മനുഷ്യന്റെ ഈ ജീവിതം, ഭൗതിക ജീവിതം അവസാനിക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരൊക്കെ ഇത്തിഫാക്കായ കാര്യമാണ് ഇത്. വയുആഖിബുഹു വയതആഖിബുഹു ആലിമുൽ ഹിസാബ്, ആലമുൽ ഹിസാബ്, വിചാരണയുടെ ലോകം വരുന്നത് വരെ അഥവാ ആഖിറത്ത് വരുന്നത് വരെ സകല മനുഷ്യരും ഇക്കാര്യത്തിൽ ഏകോപിച്ചിരിക്കുന്നു. വകുല്ലു ഗറദിൻ ഗൈറുഹു, ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം മനുഷ്യരൊക്കെ ഏകോപിച്ചിട്ടുണ്ട്, ഇപ്പൊ ചിലർക്ക് തോന്നും ശരിയല്ലല്ലോ, പണം നേടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഫഫിന്നാസി മല്ലാ യസ്തഹ്സിനുഹു, മനുഷ്യരുടെ കൂട്ടത്തിൽ അത് ഇഷ്ടമില്ലാത്ത ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഫിന്നാസി മല്ലാ ദീന ലഹു, എന്നിട്ട് ഒന്നാമത്തെ ഉദാഹരണം അദ്ദേഹം പറയുന്നത് ദീനിന്റെ കാര്യമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ സമൂഹത്തിൽ ദീനിനുള്ള വില ഇതെന്ന് മനസ്സിലാക്കാം. കാരണം ആദ്യം മനുഷ്യരുടെ മനസ്സിൽ വരിക ദീനായിരിക്കും. കാരണം അന്നത്തെ കാലത്ത് ഓരോ ദീനന്റെ ആളുകളും അവനവന്റെ ദീൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നത്തെ പോലെ ഒരു ദീനുമില്ലാത്ത ആളുകൾ ഇല്ല. അതുകൊണ്ടാണ് മനോവിഷമങ്ങൾ അകറ്റുക എന്നതല്ലാത്ത മറ്റു വല്ല പുതു ലക്ഷ്യവും മനുഷ്യനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് അതിന് മറുപടി പറയുമ്പോൾ ഒന്നാമത് പറയുന്നത് ദീനിനോടുള്ള സ്നേഹമാണ്. അപ്പൊ ദീനാണെങ്കിൽ വമിനന്നാസി മല്ലദീന ലഹു, ദീനില്ലാത്ത ആളുകളുണ്ട് അപൂർവമായിട്ടെങ്കിലും. ഫലാ യഅമലു ലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യമേ അവർക്കില്ല. അപ്പോ അതില്ല. വഫിന്നാസി മൻ വഫിന്നാസി മിൻ അഹ്ലി ശർരി മൻ ലാ യുരീദുൽ ഖൈറ വൽ അംന വലൽ ഹഖ്. നാട്ടിൽ അംന ഉണ്ടാകണം, നിർഭയത്വം, സമാധാനം ഉണ്ടാകണം, സമൂഹത്തിൽ സമാധാനം ഉണ്ടാകണം, ഖൈറുണ്ടാകണം എന്നാഗ്രഹിക്കാത്ത ആളുകളുണ്ട്, ഫിത്നയും ഫസാദും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. വഫിന്നാസി മൻ യുഫിറു അൽ ഹുമൂൽ, ചില ആളുകൾ ഹുമൂൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തന്നെ ആരും അറിയരുത്, പ്രശസ്തി ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. വഫിന്നാസി മൻ ലാ യുരീദുൽ മാല വയുഅസിറു അദമഹു അലാ വുജൂദിഹി, പണമുണ്ടാകരുത്, എനിക്ക് സമ്പത്ത് വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. കഫീരിൻ മിനൽ അംബിയാഇ അലൈഹിമുസ്സലാം, പല അംബിയാക്കളും അത്തരക്കാരായിരുന്നു. എല്ലാ അംബിയാക്കളുമല്ല, രാജാവായിട്ടുള്ള അംബിയാക്കൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പല അംബിയാക്കളും വലിയ സാഹിദ്യങ്ങളായിരുന്നു. വമൻ തലാഹും മിനസ് സുഹാദ്, അതുപോലെ അംബിയാക്കളുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന സാഹിദ്യങ്ങൾ, അവർക്ക് ദുനിയാവിനോടൊരു ആഗ്രഹവുമില്ല. നമുക്കറിയാം ഉവൈസുൽ ഖർനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കഥ. അദ്ദേഹത്തിന്റെ പിന്നാലെ പണവുമായിട്ട് വരുന്ന ആളുകളെ അദ്ദേഹം ആട്ടി അകറ്റുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവിടേക്ക് ഞാൻ എഴുത്തു തരാം അവിടുത്തെ ഗവർണർക്ക്, എന്നിട്ട് അവിടെ നിനക്ക് സ്വസ്ഥമായി ജീവിക്കാം. അദ്ദേഹം ആ എഴുത്ത് വാങ്ങാതെ പോവുകയാണ് ചെയ്തത്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുമായി കണ്ടുമുട്ടിയ കാര്യം ആരെയും അറിയിക്കരുത്. അപ്പൊ പണവും അദ്ദേഹത്തിന് വേണ്ട, പ്രശസ്തിയും അദ്ദേഹത്തിന് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസ്കിയുണ്ട് ഉമർ അള്ളാഹിന്റെ കയ്യിൽ, ഉവൈസുൽ ഖർനിക്കുള്ള, അത് ആരെയും അറിയിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. വമിനന്നാസി മൻ യുബ്ഗിദു ലദ്ദാതി ബിതബ്ഇഹി, അതുപോലെ ചില ലദ്ദത്തുകളെ, ചിലതരം ആസ്വാദനങ്ങളെ പ്രകൃതിപരമായി തന്നെ അവരുടെ നേച്ചർ തന്നെ അതിനെതിരായിരിക്കും. ഭക്ഷണത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്. കമൻ ദക്കർന മിനൽ മുഅസിരീൻ മിനൽ മുഅസിരീന ഫഖദൽ മാലി അലഖ്തിനായി, നേരത്തെ പറഞ്ഞതുപോലെ. വമിനന്നാസി മൻ യുഅസിറുൽ ജഹല അലൽ ഇൽം, ഇനി ഇൽമാണെങ്കിലോ, ഇൽം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ദുനിയാവിന്റെ ഇൽമായാലും ദീനിന്റെ ഇൽമായാലും, അത് ഇഷ്ടപ്പെടാത്ത ജഹൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒന്നും പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഏതുപോലെ കഅക്സരി മൻ തറാ മിനൽ ആമ്മ, ഇബ്നു ഹസം പറയാണ് പൊതുജനങ്ങളിൽ അധികം പേര് അങ്ങനത്തെവരായിരിക്കും, ജഹൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, ജാഹിലായി ജീവിക്കുന്നതിന് യാതൊരു മടിയില്ലാത്തവരായിരിക്കും. വഹാദിഹി അഗ്റാദുൻ നാസി ലത്തി ലാ ഗറദ ലഹും സിവാഹ, ഈ പറഞ്ഞതിൽ മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും പെട്ടു, എല്ലാ ലക്ഷ്യങ്ങളും പെട്ടു, ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന് വന്നു. അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇങ്ങനെ മനോവിഷമങ്ങൾ അകറ്റുക എന്നതല്ലാത്ത മറ്റൊരു ആഗ്രഹങ്ങളും മനുഷ്യരെല്ലാവരും ഏകോപിച്ചതായി കാണാൻ സാധിക്കുകയില്ല. ഫലം മസ്തഖറ ഫീ നഫ്സി ഹാദൽ ഇൽമുർ റഫീഉ, എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ അത്യുന്നതമായ ഇൽമ്, അഥവാ മനുഷ്യരാശി മുഴുവൻ ഏകോപിച്ചിട്ടുള്ള ഒരേ ഒരു വിഷയം ഇതാണ് എന്ന ഈ അത്യുന്നതമായ ഇൽമ് എന്റെ മനസ്സിൽ ഉറച്ചപ്പോൾ, വൻകഷഫ ലി ഹാദ സിർറുൽ അജീബ്, ഈ അതിമഹത്തായ പ്രപഞ്ച രഹസ്യം എനിക്ക് മനസ്സിലായപ്പോൾ, അനാറുള്ളാഹു തആല ലി ഫിക്രി ഹാദൽ കൻസൽ അദീം, ഈ മഹത്തായ നിധി അള്ളാഹു തആല ഒരു പ്രകാശമായി എനിക്ക് നൽകിയപ്പോൾ ഞാൻ അടുത്തതായി എന്തു ചെയ്തു, ബഹസ്തു അൻ സബീലിൻ മൂസുലത്തിൻ അലൽ ഹഖീഖതി ഇലാ തുറദിൽ ഹം, മനുഷ്യരുടെ മുഴുവൻ ലക്ഷ്യമായ ഈ കാര്യം അത് നേടാനുള്ള ശരിയായ മാർഗം എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം എന്താണ് കണ്ടെത്തിയ മാർഗം? അദ്ദേഹം ഓരോരുത്തരുടെയും മാർഗങ്ങൾ വിശദീകരിക്കുകയാണ്. പലരും പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ചില ആളുകൾക്ക് സമ്പത്തിലായിരിക്കും അവർ സ്വീകരിച്ച മാർഗം, സമ്പത്തായിരിക്കും, കുറെ സമ്പാദിച്ചാൽ എന്റെ മനോവിഷമങ്ങൾ തീരും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ സമ്പത്തിന്റെ പിന്നാലെ പോകുന്നവരുണ്ട്. അതുപോലെ മറ്റ് പല ലക്ഷ്യങ്ങളും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് പക്ഷെ ഈ മാർഗങ്ങളിലൂടെയൊക്കെ പോകുന്ന ആളുകൾക്ക് അവരുടെ ഈ ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. സമ്പാദിച്ചാൽ എന്റെ മനോവിഷമം തീരും എന്ന് വിചാരിച്ച് വലിയ ദാരിദ്ര്യമൊക്കെ ചെറുപ്പത്തിൽ അനുഭവിച്ചവരായിരിക്കും കൂടുതൽ അങ്ങനെ ചിന്തിക്കാം. ഞാൻ ചെറുപ്പത്തിൽ വളരെ വിഷമത്തിലായിരുന്നു ജീവിച്ചത്, അതിന്റെ കാരണം എന്റെ വാപ്പ് ദരിദ്രനായതായിരുന്നു എന്നവർ തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ സമ്പത്തിന്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെ പോയവനാണ് പിന്നെ കുറെ ബിസിനസ്സൊക്കെ ചെയ്ത് അവസാനം ആത്മഹത്യ ചെയ്യുന്നത്, കടം കയറി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോ ഇത് തെറ്റിദ്ധാരണ മാത്രമാണ്. എന്തൊക്കെ വിഷമങ്ങളാണ് പിന്നീട് അവർ അനുഭവിക്കുന്നത്? മിൻ അബാരിലു ഫി ഖിലാലിഹ, അവരുടെ ഈ മാർഗങ്ങളിൽ മുന്നിൽ വരുന്ന പല പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകും. ചില മാർഗങ്ങൾ അപ്രാപ്യമായിരിക്കും. വലിയ ലക്ഷ്യം വെച്ച് ഒരാൾ, ഇപ്പൊ നാട്ടിൽ ഒരാൾ അപമാനിച്ചു, അപ്പൊ മനസ്സിന് വിഷമമുണ്ടായി, അപ്പൊ അവനേക്കാളും വലിയ പണക്കാരനാകണം. അത് ചിലപ്പോ അസാധ്യമായിരിക്കും. ഇവനെ സംബന്ധിച്ചോളം അവന്റെ ഖദറിൽ അങ്ങനെ എഴുത്ത് അള്ളാഹു എഴുതിയിട്ടുണ്ടാവില്ല. വദഹാബിമാ ഉജിത മിൻഹ, ഇനി വല്ലതും നേടിയാൽ തന്നെ അതെന്തോ ആവട്ടെ, സമ്പത്താവട്ടെ, പിന്നെ ഭാര്യമാരാകട്ടെ, മറ്റെന്തെങ്കിലും ആകട്ടെ, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ളതാണ്. വൽഅജ്സി അൻഹു ബിബഅദിൽ ആഫാതിൽ കായിന, ഇങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും ചില ആഫത്തുകൾ, ചില ന്യൂനതകൾ ഉണ്ടായിരിക്കും എല്ലാത്തിലും. സമ്പത്ത് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് നല്ലതായി തോന്നും, അതിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അതിന്റെ പ്രയാസം നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ മറ്റെന്ത് ദുനിയാവിന്റെ ആസ്വാദനങ്ങളായാലും എല്ലാത്തിലും ചില ന്യൂനതകൾ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ദുനിയാവിൽ. ഇതൊക്കെ മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, കൂടുതൽ അവന്റെ വിഷമങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ചില ഷെറുകളുണ്ട്, അതൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ആ ഷെറുകൾ? മിൻ ഹൗഫി മുനാഫിസ്, ഒരു മത്സരക്കാരൻ, തന്നോട് മത്സരിക്കാനുള്ള ആളുകൾ കൂടും. ഇപ്പൊ ദരിദ്രനായി ജീവിക്കുന്ന കാലത്ത് ഇല്ലാത്ത എതിരാളികളൊക്കെ സമ്പന്നനാകുമ്പോൾ പുതുതായിട്ടുണ്ടായി വരും, അവരെ കൊണ്ടുള്ള വിഷമങ്ങൾ, അവർ നമ്മെക്കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ. ഒരു കൂലിപ്പണിക്കാരനായി ജീവിക്കുമ്പോൾ കൂടെ പണിയെടുക്കുന്ന രണ്ടാളെ നമ്മൾ കുറ്റം പറയാൻ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായാൽ കേരളത്തിൽ എല്ലാവരും നമ്മൾ ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ പുതിയ ശത്രുക്കൾ ഉണ്ടാകും, പുതിയ മത്സരാർത്ഥികൾ നമ്മുടെ മുമ്പിൽ വരും. അസൂയക്കാരൻ വരും, അവ ഇഖ്തിനാ സിറാഖ്, അല്ലെങ്കിൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ പിന്നാലെ ആളുകൾ ഉണ്ടാകും. അവ ഇഖ്തിനാ അദു, പുതിയ ശത്രുക്കൾ ഉണ്ടാകും. മഅദ്ദമ്മി വൽ ഇസ്മി വഗൈറു ദാലിക്, അതിനൊക്കെ പുറമെ ശരീഅത്തിന്റെ ആക്ഷേപം, അഥവാ ദുനിയാവിന്റെ പിന്നാലെ ആർത്തി പിടിച്ചു പോകുന്നവനെ ഖുർആനും സുന്നത്തും ആക്ഷേപിച്ചിട്ടുണ്ട്, ആ ആക്ഷേപത്തിനും ഇവൻ പ്രതിയായി. ഇതൊക്കെ അവൻ അനുഭവിക്കേണ്ടി വരും, അതൊക്കെ പുതിയ പുതിയ ടെൻഷനുകളാണ്. ഇതാണ് ഫലം. വവജത്തു, എന്നിട്ട് ഞാൻ കണ്ടെത്തിയ മാർഗം എന്താണ്? ശരിയായ മാർഗം, അൽ അമല ലിൽ ആഖിറതി സാലിമം മിൻ കുല്ലി ഐബ്, ആഖിറത്തിന് വേണ്ടിയുള്ള അമല്, അതിനുവേണ്ടി പണിയെടുക്കുക, അത് എല്ലാ ഐബിൽ നിന്നും, ന്യൂനതകളിൽ നിന്നും മുക്തമാണ്. ഖാലിസം മിൻ കുല്ലി ഖദർ, എല്ലാ കലക്കത്തിൽ നിന്നും ശുദ്ധമായ ജലമാണ്. മൂസുലൻ ഇലാ തുർദിൽ ഹമ്മി അലൽ ഹഖീഖ, ആഖിറത്തിൽ അതിന്റെ ഫലം കാണുമെന്നതിന് പുറമെ ദുനിയാവിൽ തന്നെ ഈ വലിയ ലക്ഷ്യം, മനുഷ്യരാശി ഏകോപിച്ചിട്ടുള്ള ഈ ലക്ഷ്യം അത് സാധിച്ചു തരും, അഥവാ മനോവിഷമങ്ങളില്ലാത്ത ജീവിതം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? എന്നിട്ട് അദ്ദേഹം ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവന്റെ പ്രത്യേകതകൾ, അവനനുഭവിക്കുന്ന സുഖങ്ങൾ വിശദീകരിക്കുക. ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനെ ഒരു ഭാഗത്ത്, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരാൾ മറ്റൊരു ഭാഗത്ത് നിർത്തി താരതമ്യം ചെയ്ത് നോക്കുകയാണ്. ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ ഇൻ യുനൽ ബി മക്രൂഹിം ഫി തിൽക സബീലി ലം യഹ്തം, ഈ മാർഗത്തിൽ ഒരു പ്രതിസന്ധി അനുഭവിച്ചു. കച്ചവടക്കാരൻ കച്ചവടത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു, ഇവൻ തന്റെ ആഖിറത്തിനുള്ള അധ്വാനത്തിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നു. അങ്ങനെ പ്രതിസന്ധി അനുഭവിച്ചാൽ ഇവന് ടെൻഷനില്ല. കാരണം എന്താണ്? ബൽ യുസർ, അവൻ സന്തോഷിക്കുകയാണ് ചെയ്യുക. കാരണം ഇദ് റജാഉഹു ഫി ആഖിബത്തി മാ യനാലു ബിഹി ഔനുൻ ലഹു അലാ മാ യത്ലു, അവൻ അനുഭവിക്കുന്ന ഈ പ്രയാസം അവന്റെ ലക്ഷ്യത്തിലേക്ക് അവനെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരാള് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, പള്ളിയിലേക്ക് നടന്നു, വഴിയിലൊന്ന് വീണു, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി, അവന്റെ അജർ കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പള്ളിയിലേക്കുള്ള ദൂരം കൂടുതലാണ്, പള്ളിയിൽ നിന്ന് കുറച്ച് അകലെ താമസിക്കേണ്ടി വന്നു, ഓരോ അടിക്കുമുള്ള പ്രതിഫലം കൂടുകയാണ്. അപ്പൊ ആഖിറത്തിലേക്ക് അവൻ കൂടുതൽ അടുക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം അവൻ വർദ്ധിക്കുകയാണ്. അപ്പൊ അവന്റെ ഈ മാർഗത്തിലുള്ള പ്രതിസന്ധികളിൽ അവൻ സന്തോഷിക്കുകയാണ് ചെയ്യുക. ഇനി അവനെ പൂർണ്ണമായും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് തടയുന്ന ഒരു പ്രതിസന്ധി വന്നു, അവൻ ഉദ്ദേശിച്ച ഒരു അമല് അവൻ ചെയ്യാനേ പറ്റിയില്ല. അങ്ങനെ വന്നാൽ ഇതിലേ സമൂഹം ബിദാലിക്ക, അവന് കുറ്റമില്ല, മഴ പെയ്ത് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഞാൻ ചെറിയ ഉദാഹരണമാണ് പറയുന്നത്, ഓരോരുത്തരും അവനവന്റെ മനസ്സിൽ തോന്നുന്ന ഉദാഹരണങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അവന് സാധിക്കാതെ വന്ന ഒരു അമൽ, അല്ലെങ്കിൽ ശത്രുക്കളെ പേടിച്ച് ഒരു കലാപമുണ്ടായി, പള്ളിയിൽ ജമാഅത്തിന് പോകാൻ വയ്യ, അവനതിന് കുറ്റമില്ല. വവജത്തുഹു ഇൻ ഖുസിദ ബിൽ അദാ, ഇനി ആരെങ്കിലും ഉപദ്രവിച്ചു, ദുനിയാവിന്റെ ശത്രുക്കൾ ഉള്ളതുപോലെ, കച്ചവടക്കാരന് ശത്രുക്കൾ ഉള്ളതുപോലെ ആഹ്റത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകും. കുഫാറുകൾ, മുനാഫിക്കുകൾ, ഇങ്ങനെയുള്ള ശത്രുക്കൾ ഉണ്ടാകും. അങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ സുറ അവൻ സന്തോഷിക്കും, കാരണം അവരുടെ ആക്ഷേപങ്ങൾ അവന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വൈൻ നഖബദ്ഹു നഖബദ്ൻ, ഒരു ദുരിതമുണ്ടായാൽ സുറ അവൻ സന്തോഷിക്കും. വൈൻ തഅബ ഫീമാ സലക ഫീഹി, അവൻ അധ്വാനിക്കുന്ന അധ്വാനത്തിൽ അവൻ തഅബ് ക്ഷീണം വന്നാൽ അതിൽ അവൻ സന്തോഷിക്കും. ഫഹുവ ഫീ സുറൂറിൻ മുത്തസിലിൻ അബദൻ, അവന് അറ്റമില്ലാത്ത സന്തോഷത്തിലാണ്, എന്തൊക്കെ സംഭവിച്ചാലും അതിലൊക്കെ സന്തോഷം മാത്രം. വഗൈറുഹു ബിഖിലാഫി ദാലിക അബദൻ, മറ്റുള്ളവർ അതിന്റെ നേരെ വിപരീതം, അഥവാ അറ്റമില്ലാത്ത വിഷമങ്ങളായിരിക്കും അവർക്ക്. ഫഅലം അന്നഹു മത്ലൂബൻ വാഹിദ്, നീ മനസ്സിലാക്കിക്കൊള്ളുക, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വ്യക്തിത്വ വികാസത്തെക്കുറിച്ച്, ലക്ഷ്യം നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ പലരും പല ട്രെയിനിങ്ങും കൊടുക്കും. പക്ഷേ ഇതാ ഇബ്നു ഹസം റഹിമഹുള്ള പറയുന്നു, നീ മനസ്സിലാക്കിക്കൊള്ളുക, അന്നഹു മത്ലൂബുൻ വാഹിദ്, ഒരൊറ്റ ലക്ഷ്യമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, മനുഷ്യരെ ഏകോപിച്ചിട്ടുള്ള ശരിയായ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. വഹുവ തർദുൽ ഹം, മനസ്സമാധാനം, അതാണ്. വലൈസ ലഹു ഇല്ലാ തരീഖുൻ വാഹിദ്, അതിനൊറ്റ മാർഗമേ ഉള്ളൂ. വഹുവ അൽ അമലു ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടെ അമൽ ചെയ്യുക. നമുക്ക് ഇഖ്ലാസിന്റെ കുറവ് നമ്മുടെ അമലുകൾ തന്നെ വരുന്നതുകൊണ്ട് ഇത് പൂർണ്ണമായും ഈ സുഖം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തിനെ നമ്മളൊന്ന് പരിശോധിച്ച് ഈ രീതിയിൽ അമൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതല്ലാത്ത വല്ല ലക്ഷ്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതല്ലാത്ത വല്ല മാർഗവും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫദലാലുൻ വസുഹ്ഫുൻ, വിഡ്ഢിത്തവും ദലാലത്തും മാത്രമാകുന്നു അത്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിച്ചാലും നമ്മുടെ നഫ്സ് അതിനെയാണ് നമ്മൾ പകരം കൊടുക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു നാസി യഖ്ദു, ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ മനുഷ്യരൊക്കെ പുറത്തിറങ്ങുന്നു. ഫബായഉ നഫ്സഹു, ഓരോരുത്തരും സ്വന്തം നഫ്സിനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവനവന് അള്ളാഹു വീതിച്ച് നൽകിയ ആയുസിനെ ഒരു ശരീരമായി ഉപമിച്ചാൽ നമ്മുടെ കൈയും കാലും മുറിച്ചു വെക്കുന്ന പോലെയാണ്. ഓരോ ദിവസവും അങ്ങാടി പോയി, നമ്മുടെ അധ്വാനിക്കുന്ന സ്ഥലത്ത് പോയി, മനുഷ്യരുമായി ഇടപഴകി, നമ്മൾ നമ്മുടെ ശരീരം ഇങ്ങനെ മുറിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ തീരുന്ന ദിവസം നമ്മൾ മരിക്കും. നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങൾ, നിമിഷങ്ങൾ, മണിക്കൂറുകൾ നമ്മൾ വിൽക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുകയാണ്, ലാ തബ്ദിൽ നഫ്സക ഇല്ലാ ഫീമാ ഹുവ അഅലാ മിൻഹ, നിന്റെ നഫ്സിനെ നീ വിൽക്കുമ്പോൾ അതിനേക്കാൾ വിലപിടിപ്പുള്ളതിന് പകരമേ അത് വിൽക്കാവൂ. സാധാരണ കച്ചവടക്കാര് നമുക്ക് ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ, അയാൾ നമ്മൾ വിൽക്കുന്ന സാധനത്തിന്റെ പകുതി വില തന്നെ നമ്മൾ വിൽക്കുമോ? നമ്മൾ വാങ്ങിയ ആ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് നമ്മൾ വിൽക്കുമോ? ഒരിക്കലുമില്ല. ബുദ്ധിയുള്ളവനത് ചെയ്യുകയില്ല. വലൈ സദാലിക്ക ഇല്ലാ ഫിദാത്തില്ലാഹി അസവജൽ. അപ്പൊ നമ്മുടെ നഫ്സ് എന്ന് പറയുന്ന ഈ വിലപിടിപ്പുള്ള വസ്തു, ഇതിനേക്കാൾ വിലയുള്ളത് എന്താ ഉള്ളത്? ഒന്ന് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന്റെ വജ്ഹ്, ആ ഉദ്ദേശം, അത് മാത്രമേ നമ്മുടെ നഫ്സിനേക്കാൾ വിലയുള്ളതുള്ളൂ. എന്താണ് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുള്ള അമലുകൾ? ഫീ ദുആഇൻ ഇലൽ ഹഖ്, ഹഖിലേക്കുള്ള ദഅവത്ത്. വഫീ ഹിമായത്തിൽ ഹരീം, സ്ത്രീകളെ സംരക്ഷിക്കൽ, നമ്മുടെ മഹറമായിട്ടുള്ള ഭാര്യമാരും മഹറമുകളുമായിട്ടുള്ള സ്ത്രീകളെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി. ഇവിടെ ജീവൻ വരെ കളയുന്ന കച്ചവടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഹക്കിലേക്ക് ക്ഷണിക്കുമ്പോൾ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും, ശത്രുക്കൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ആദരവാണ്. നമുക്കറിയാം, മൻ ഖുതിലദൂന മാലിഹി ഫഹുവ ഷഹീദ്, മൻ ഖുതിലദൂന ഇർളിഹി ഫഹുവ ഷഹീദ്. തന്റെ സമ്പത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഒരാൾ മരിച്ചാൽ, അതിനുവേണ്ടി ഏറ്റുമുട്ടി മരിക്കേണ്ടി വന്നാൽ ഷഹീദാണ്. സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റുമുട്ടി മരിക്കേണ്ടി വന്നാൽ ഷഹീദാണ്. ഫുഖഹാക്കൾ പറയുന്നത്, സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റുമുട്ടൽ ജായിസും മുസ്തഹബുമാണ്, അനുവദിക്കപ്പെട്ടതാണ്, പുണ്യമുണ്ട്. പക്ഷേ നിർബന്ധമില്ല. ഒരാൾ പോക്കറ്റ് എടുക്കാമെന്നു അത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കുറ്റമൊന്നുമില്ല. പക്ഷെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി മരണം വരെ പോരാടുക എന്നുള്ളത് വാജിബാണ് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, നിന്റെ സൃഷ്ടാവ് നിന്റെ മേൽ നിയമമാക്കാത്ത ഒരു ഹവാൻ, ഒരു നിന്യത, അത് ഞാൻ അനുഭവിക്കുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം, അതിനുവേണ്ടി നിനക്ക് നിന്റെ നഫ്സ് കൊടുക്കാം. അഥവാ ഒരു സ്ഥലത്ത് തലകൊനിച്ച് ഞാൻ നിൽക്കുകയില്ല, അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സ്ഥലത്തല്ലാതെ എന്ന വാശിക്ക് വേണ്ടി നിനക്ക് സ്വന്തം നഫ്സ് കളയാം. വഫീ നസ്രി മദ്ലൂം, മദ്ലൂമിനെ സഹായിക്കാൻ വേണ്ടി. ഇതൊന്നുമല്ലാത്ത സ്ഥലത്ത് പോയി നിന്റെ നഫ്സിനെ, ഈ ജീവനെ, ഈ ആയുസിനെ വെറുതെ കളയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവൻ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്രയോ ചെറുപ്പക്കാര് വെറുതെ ആളെ കാണിക്കാൻ വേണ്ടി ഒരു വാഹനമെടുത്ത് കറങ്ങി തിരിഞ്ഞ് മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരുടെയെങ്കിലും ഒരു കയ്യടി കിട്ടാൻ വേണ്ടി, ഒരു വീഡിയോ നാലാൾ കാണാൻ വേണ്ടി അത് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ കുഴിയിൽ വീണ് മരിക്കുന്നവരുണ്ട്. അങ്ങനെ വെറുതെ പാഴാക്കാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ബാബുൻ അദീമുൻ ബിൻ അബ്വാബിൽ അഖലി വറാഹ, റാഹത്തുണ്ടാകാൻ, മനസ്സമാധാനം ഉണ്ടാകാനുള്ള വലിയ ഒരു മാർഗം, പൂർണ്ണമായ മനസ്സമാധാനം നേടിത്തരുന്ന ഒരു മാർഗം അതെന്താണ്? വഹുവ തിറാഹുൽ മുബാലാത്തി ബിക്കലാമിന്നാസ്, ജനങ്ങളുടെ സംസാരം പരിഗണിക്കുക എന്ന നിലപാട് അവസാനിപ്പിക്കുക. ആളുകൾ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത്, ആളുകൾ എന്താണ് എന്നെ കുറിച്ച് വിചാരിക്കുന്നത് എന്ന ചിന്ത മുറിച്ചു മാറ്റുക, അത് മനസ്സമാധാനം നേടിത്തരും. വസ്തിഅമാലുൽ മുബാലാത്തി ബിക്കലാമിൽ ഖാലിഖ്, അള്ളാഹുവിന്റെ സംസാരം, ഖാലിഖിന്റെ സംസാരം, അതിനെ പരിഗണിക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് റാഹത്തുണ്ടാകും. ബൽഹാദ ബാബുൽ അഖ്ലി കുല്ലിഹി, ഇതാണ് അക്കലിന്റെ അടയാളം. വറാഹത്തി കുല്ലിഹ, റാഹത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് ഉപേക്ഷിച്ചിട്ട് അള്ളാഹു നമ്മെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുക. അള്ളാഹു ഇപ്പൊ എന്താ നമ്മെ കുറിച്ച് പറയുന്നത്? നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധനാണോ? വൈലുള്ളിൽ മുസല്ലീൻ, അള്ളാഹു നമ്മെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കച്ചവടത്തിൽ വഞ്ചന കാണിക്കുന്നവനാണോ? വൈലുള്ളിൽ മുത്തഫിഫീൻ, അള്ളാഹു നമ്മെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ഓരോ പെരുമാറ്റത്തിലും ആളുകൾ പരിഹസിക്കുന്നവനാണോ? വൈലുള്ളി കുല്ലി ഹുമസത്തിൽ ലുമസ, അള്ളാഹു നമ്മെ ആക്ഷേപിച്ചു കഴിഞ്ഞു. ഇങ്ങനെ റബ്ബെന്നെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതിന് ഇൽമു പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി നടന്നു പോകുമ്പോൾ വളരെ വൃത്തികെട്ട ഒരു നാറ്റം, ദുഷിച്ച ഒരു ദുർഗന്ധമുണ്ടായി. സഹാബത്ത് ചോദിച്ചു, എന്താണിത്? മുസാസം പറഞ്ഞു, മുഅ്മിനീങ്ങൾ ഗീബത്ത് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ദുർഗന്ധമാണ്. അപ്പൊ അത്രയും നാറിയ ആളുകളാണ് ആളുകളുടെ ദോഷം പറയുന്ന ആളുകൾ. അപ്പൊ നബിസ്വലം നമ്മളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ നടക്കുന്ന ആളാണ് നമ്മളെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനദണ്ഡം നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കണം നമ്മുടെ നയം. അള്ളാഹുവും റസൂലും എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു, അവരുടെ വാക്കുകളിൽ നമ്മുടെ സ്ഥാനം എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. യാതൊരു നിലയും വിലയും ഇല്ലാത്ത, വിവരമില്ലാത്ത ജനങ്ങൾ നമ്മെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ മറന്നു കളയുക. അടുത്തതായി ഇബ്നു ഹസം റഹിമഹുള്ള പറയുന്നു, ഇനി ഇതിന് വിപരീതമായി, വിരുദ്ധമായി ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം ചുരുക്കി പറഞ്ഞു തരികയാണ്. മൻ ഖദ്ദറ അന്നഹു യസ്ലമു മിൻ തഅലിന്നാസ്, ജനങ്ങളുടെ ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ മുഖം മിനുക്കി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അവസാനം ആളുകളെ തൃപ്തിപ്പെടുത്തിയെടുക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഫഹുവ മജ്നൂൻ, അവൻ ഭ്രാന്തനാണ്. അത് അസാധ്യമായ കാര്യമാണ് ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ഇനി ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. ആളുകൾ നമ്മെ കുറിച്ച് പറയുന്നത്, സംസാരിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ചിലപ്പോൾ ആളുകൾ നമ്മൾ കുറ്റം പറഞ്ഞ് നമ്മുടെ ആഴത്തിൽ തട്ടിപ്പോകും. പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദീനിനെ ചോദ്യം ചെയ്യുന്നത്, ഇങ്ങനെ ചില സമയത്തൊക്കെ നമുക്ക് ആക്ഷേപങ്ങൾ ഒരു വിഷമമുണ്ടാക്കും. ആ വിഷമങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം ഇതാ. മൻ ഹഖ്ഖക നദർ, ആരാണോ ആഴത്തിൽ ചിന്തിക്കുന്നത്, വറാള നഫ്സഹു അല സുകൂന ഇലൽ ഹഖായിഖ്, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളും, യാഥാർത്ഥ്യങ്ങളുടെ പിന്നാലെ പോകും എന്ന തീരുമാനം എടുത്തിട്ടുള്ളത്, കാന ഇഖ്തിബാതുഹു ബിദമ്മി നാസ് ഇയാഹു അശദ്ദ വഅക്ഥറു മിൻ ഇഖ്തിബാതിഹി ബിമദ്ഹിഹിം ഇയാഹു, ജനങ്ങൾ തന്നെ ആക്ഷേപിച്ചാൽ അവർ തന്നെ പുകഴ്ത്തിയതിനേക്കാൾ അവൻ സന്തോഷിക്കും. ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞു എന്ന് കേട്ടാൽ, ഒരാൾ നിന്നെ പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിനേക്കാൾ സന്തോഷിക്കും ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾ. എന്താണ് ചിന്തിക്കേണ്ടതിന്, ഇങ്ങനെയുള്ള മാനസികാവസ്ഥ വരാൻ എന്ത് ചിന്തയാണ് വേണ്ടത്? അദ്ദേഹം പറയുന്നു, ആളുകൾ നമ്മെ പുകഴ്ത്തി എന്ന് സങ്കല്പിക്കുക. ഇൻകാന ബിഹഖിൻ, അത് ഹക്കാണെങ്കിൽ, ആളുകൾ എന്നെ കുറിച്ച് പറഞ്ഞു അവൻ നല്ല വിവരമുള്ളവനാണ്, അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ളവനാണ്, അല്ലെങ്കിൽ ധീരനാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു മദ്ഹ നമ്മളെ കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കുക. വബലഗഹു മദ്ഹുഹും ലഹു, അങ്ങനെ അവർ നമ്മെ കുറിച്ച് പറഞ്ഞ ഈ പുകഴ്ത്തൽ നമ്മൾ അറിഞ്ഞു എന്ന് വിചാരിക്കുക. അസ്രാ ദാലിക ഫീഹിൽ ഉജ്ബ്, അത് ഉജ്ബുണ്ടാക്കും നമ്മെക്കുറിച്ച്, നമ്മുടെ മനസ്സിൽ തന്നെ ഒരു മതിപ്പുണ്ടാക്കും. ഉജ്ബ് എന്ന് പറയുന്നത് അതാണ്. ഫഅഫ്സദ ബിദാലിക ഫളായിലഹു, അതോടുകൂടി അവന്റെ എല്ലാ മഹത്വവും നഷ്ടപ്പെട്ടു. ആളുകൾ നമ്മെക്കുറിച്ച് പറഞ്ഞത് ഹക്കാണ്, അത് നമ്മൾ അറിയുകയും ചെയ്തു, അതോടുകൂടി നമ്മുടെ നാശം തുടങ്ങി. വഇൻകാന ബിബാത്തിലിൻ ഫബലഗഹു ഫസറഹു, ഇനി ആളുകൾ നമ്മെക്കുറിച്ച് പറഞ്ഞത് ബാത്തിലാണെന്ന് വിചാരിക്കുക. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് സദഖ കൊടുത്തതാണ്, അല്ലെങ്കിൽ സദഖ കൊടുത്തത് തന്നെ അവൻ ഇങ്ങനെ പറയാൻ വേണ്ടിയാണ്, എന്നിട്ട് അവൻ നമ്മളെക്കുറിച്ച് പറഞ്ഞ് നടക്കുകയും ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞത് ബാത്തിലാണ്, നമ്മളൊരു ഔദാര്യവാനാണ് എന്ന് അവൻ പറഞ്ഞത് ബാത്തിലാണ്, എന്നിട്ട് നമ്മളതിൽ സന്തോഷിക്കുകൂടി ചെയ്താൽ, ഫഖദ് സാറ മസ്റൂറം ബിൽ കദീബ്, കളവ് കേട്ട് സന്തോഷിക്കുന്നവനായി നമ്മൾ. അധികം അങ്ങനെ ആയിരിക്കും, നമ്മളെക്കുറിച്ച് പറയുന്ന ഗുണങ്ങളൊക്കെ കളവുകളായിരിക്കും ശരിക്കും ആഴത്തിൽ ചിന്തിച്ചാൽ. ആ പറഞ്ഞ കളവ് കേട്ട് നമ്മൾ സന്തോഷിക്കൂടി ചെയ്താലോ, ഫഹാദ നഖ്സുൻ ഷദീദ്, ഇത് വളരെ കടുത്ത ഒരു കുഴപ്പം തന്നെയാണ്. ഒരു കളവ് കേട്ട് നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത്, ഒരു തെറ്റിൽ ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവനെ പോലെയാണ്. അപ്പൊ കളവ് കേട്ട് സന്തോഷിക്കുക എന്നാണ് കള്ളനായി. അപ്പൊ പുകഴ്ത്തലിന്റെ അവസ്ഥ എത്രയേ ഉള്ളൂ. ഇനി ആളുകൾ നമ്മൾ ആക്ഷേപിച്ചാലോ, ആളുകൾ നമ്മെക്കുറിച്ച് പറഞ്ഞത് ആ ന്യൂനത സത്യമാണ് എന്ന് വിചാരിക്കുക. നമ്മിൽ ഉള്ള ഒരു ന്യൂനത തന്നെയാണ് ആളുകൾ പറഞ്ഞത്, എന്നിട്ട് നമ്മളത് അറിഞ്ഞാൽ, ഫറുബ്ബമാ ഖാന ദാലിക സബബൻ ഇലാ തജന്നുബിഹി മാ യുആബു അലൈഹി, അവൻ എന്താണോ നമ്മെ കുറിച്ച് കുറ്റം പറഞ്ഞത് ആ അയിബ് ഇല്ലാതാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവൻ എടുത്തിയാട്ടക്കാരനാണ്, ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവനാണ്, പക്വതയില്ലാത്തവനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവനാണ്, അങ്ങനെ ചെയ്യുന്നവനാണ് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ അവസരമാണ്. നമ്മുടെ ആ ന്യൂനത മാറ്റിയെടുക്കാൻ പറ്റും. വഹാദ ഹള്ളുൻ അദീം, ഇത് വലിയ ഒരു നിധിയാണ്, വലിയൊരു സൗഭാഗ്യമാണ്, വളരെ സത്യമാണ്. കാരണം അധികം ആളുകളും നമ്മെ സുഖിപ്പിക്കുന്നവരായിരിക്കും. ആ സുഖിപ്പിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത്? അതിന്റെ ഗുണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞു തന്നാലോ, അത് വലിയ ഖൈറാണ്. ഇബ്നു ഖുദാമ, അഹ്മദ് ഇബ്നു ഖുദാമ റഹിമഹുള്ള, മുഖ്തസർ മിൻഹാജുൽ ഖാസിദി എന്ന കിതാബിൽ പറയുന്നത്, ദുർഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷജന്തുക്കൾ നമ്മുടെ വസ്ത്രത്തിനുള്ളിൽ കയറിയതുപോലെയാണ്. നമ്മുടെ ഉടുത്ത മുണ്ടിന് തുണിക്ക് അടിയിൽ ഒരു തേള് കയറി പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പാമ്പ് നമ്മളെ കത്താൻ വരുന്നുണ്ട്. ഒരാളിങ്ങനെ നമ്മൾ പുകത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ വിഷജന്തുക്കളൊന്നുമില്ല, അത് നല്ല നാടാണ്, ഇവിടെ അങ്ങനെ ഇല്ല, ഇങ്ങനെയില്ല, നീ വലിയ ധൈര്യമുള്ളവനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പുകത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂനത അവൻ പറഞ്ഞു തരുന്നില്ല, ഈ കുഴപ്പം അവൻ പറഞ്ഞു തരുന്നില്ല എങ്കിൽ എന്ത് വലിയ അപകടമായിരിക്കും. അതിനേക്കാൾ വലിയ അപകടമാണ് വലിയ ശിക്ഷ ഖബറിലും പരലോകത്തും ഒക്കെ കിട്ടാനുള്ള കാരണങ്ങളാണ് ദുസ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ആ സ്വഭാവങ്ങൾ നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നിന്നൊരു വിഷജന്തുവിനെ എടുത്തു മാറ്റിത്തരുന്നത് പോലെയാണ്, അതിനേക്കാൾ വലുതാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ ഒരു ഉപകാരമാണ് അവൻ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ലാ യസ്ഹദു ഫീഹി ഇല്ലാ നാഖിസ്, ഒരു വിഡ്ഢിയല്ലാതെ ഇതിൽ വിരക്തി കാണിക്കുകയില്ല, എന്റെ കുറ്റം പറയരുത് എന്ന് വിചാരിക്കുകയില്ല. വൈകാന ബിബാബ്തുലിൻ, ഇനി ചിലപ്പോ അവൻ പറഞ്ഞത് ശരിയല്ലല്ലോ, എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യമാണല്ലോ പറഞ്ഞത്, അങ്ങനെയാണെങ്കിലോ ഫബലഗഹു ഫസബർ, അത് നമ്മളറിഞ്ഞു എന്നെ കുറിച്ച് ഇന്ന ഇന്ന ആള് ഞാൻ ചെയ്യാത്ത ഇന്ന കാര്യം ആരോപിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു, നമ്മൾ ക്ഷമിച്ചാൽ ഇക്തസബ ഫദ്ലൻ സായിദൻ ബിൽ ഹൽമി വസബർ, ഹൽമ് സബർ എന്നൊക്കെ പറയുന്ന വലിയ ദർജ, വലിയ സ്വഭാവ ഭംഗി അവൻ കരസ്ഥമാക്കി. അതൊക്കെ പിന്നെ എങ്ങനെയാ നേടുക? സബർ എന്ന് പറഞ്ഞാൽ ഇന്നമായോ ഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന ഒരു അമലാണ് സബർ എന്ന് പറയുന്നത്. ഹെൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അമ്പിയാക്കളെ പുകഴ്ത്തിയിട്ടുള്ള, ഇസ്മായിൽ അലഹിസ്ലാമിനെ അള്ളാഹു പുകഴ്ത്തിയിട്ടുള്ള സിഫത്താണ് ഹലീം എന്നുള്ളത്. അതുപോലെ അള്ളാഹുവിന്റെ സിഫത്താണ് ഹലീം എന്നുള്ളത്. ഇതൊക്കെ പിന്നെ എവിടെ നമുക്ക് കിട്ടുക? ആരും നമ്മുടെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. വക്കാന മഅദാലിക ഗാനിമൻ, അപ്പൊ ഹെൽമ് എന്നുള്ള സിഫത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മെക്കുറിച്ച് കുറ്റം പറയണ ആളുകൾ, കുറ്റം പറഞ്ഞാലും പോരെ, ഇല്ലാത്ത കുറ്റം പറയണം. ഉള്ള കുറ്റം പറഞ്ഞാൽ പിന്നെ ക്ഷമിക്കുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. അപ്പൊ ഇല്ലാത്ത കുറ്റം ഇവിടെ പറയണം ആളുകൾ, എന്നാലേ ഈ ഗുണം നമുക്ക് കിട്ടുള്ളൂ. വക്കാന മഅദാലിക ഗാനിമൻ, അതിനും പുറമേ ഇതാ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട്. എന്താണ്? നമുക്ക് വലിയൊരു ഗനീമത്ത്, വലിയൊരു സ്വത്ത് എന്റെ കൂടെ അവൻ തരുന്നുണ്ട്. അതെന്താണ്? ലിഅന്നഹു യഅഖുദു ഹസനാതി മൻ ദമ്മഹു ബിൽ ബാത്തിൽ, ഇല്ലാത്ത കുറ്റം പറഞ്ഞവന്റെ ഹസനാത്താണ് അവൻ ഇങ്ങോട്ട് അയക്കുന്നത്. ഫയഹ്ലാ ബിഹാ ഫിദാരിൽ ജസാ, പ്രതിഫലത്തിന്റെ ലോകത്ത്, പരലോകത്ത് ഇത് അവൻ അനുഭവിക്കാൻ സാധിക്കും. അഹ്വജ മാ യകൂനു ഇലൻ നജാതി ബി അമലിൻ ലം യതഅബ് ഫീഹാ, ഒരു ക്ഷീണവും കൂടാതെ ഫ്രീ ആയിട്ട് കുറെ അമലുകൾ വലിയ ആവശ്യക്കാരനായി പരലോകത്ത് പേടിച്ചു നിൽക്കുന്ന സമയത്ത് അവന്റെ മുന്നിലേക്ക് വരും. വഹാദ ഹള്ളുൻ അദീം, ഇതും വലിയ ഭാഗ്യമാണ്. ലാ യസ്ഹദു ഫീഹി ഇല്ലാ മജ്നൂൻ, ഒരു ഭ്രാന്തൻ മാത്രമേ ഇത് വേണ്ടെന്ന് വെക്കുള്ളൂ. ഫ്രീ ആയിട്ട് കുറെ പുണ്യങ്ങൾ കിട്ടുക, അതിന്റെ കൂടെ ഹെൽമും സബറും ഒക്കെ അമലാക്കാൻ സാധിക്കുക, ഇതൊന്നും വേണ്ടെന്ന് വിചാരിക്കുന്നവൻ മജ്നൂനാണ്, ഭ്രാന്തനാണ്. അപ്പൊ ഇതാണ് ആളുകളുടെ പുകഴ്ത്തലും അവരുടെ ആക്ഷേപവും തമ്മിലുള്ള താരതമ്യം. അപ്പൊ ഏതാ നല്ലത്? അവർ നമ്മൾ ആക്ഷേപിക്കുന്നതാണ് നല്ലത്. അടുത്തതായി ഇബ്നു ഹസം റഹിമഹുള്ള പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു കാര്യമാണ്. ദീൻ പഠിക്കുന്നവരാണ്, ഇൽമ് പഠിക്കുന്നവരാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള ആളുകൾ പേടിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നു, ലാ ആഫത അദറു അലൽ ഉലൂമി വഅഹ്ലിഹ, ഇൽമിനും ഇൽമിന്റെ ആളുകൾക്കും ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടം, അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? മിനദ്ദുഖലാഇ ഫീഹ, അനർഹരായി അതിൽ കയറിക്കൂടിയിട്ടുള്ള, എൽമിന്റെ മേഖലയിൽ കയറിക്കൂടിയിട്ടുള്ള ആളുകളാണ്. അവർ എൽമിന്റെ ആളുകളല്ല, എൽമില്ല, എന്നിട്ട് ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ഫത്വ കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അവരെക്കാളും അപകടം വേറെ ഒന്നുമില്ല എൽമിന്റെ മേഖലയിൽ. വഹും മിൻ ഗൈരി അഹ്ലിഹ, അവരാ കൂട്ടരല്ല, എൽമുമായി ബന്ധമുള്ള ആളുകളല്ല. ഫഇന്നഹും യജ്ഹലൂൻ വയദുന്നൂന അന്നഹും യഅലമൂൻ, അവർ ജാഹിലിയങ്ങളാണ്, എന്നാൽ തനിക്ക് എൽമുണ്ട് എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വയുഫ്സിദൂൻ, അവർ നാശമാണ് ഉണ്ടാക്കുന്നത്. വയുഖദ്ദിറൂന അന്നഹും യുസ്ലിഹൂൻ, ഞങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, വലിയ സേവനമാണ് ദീനെ ചെയ്യുന്നത് എന്നവർ തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കാൻ വേണ്ടി പറയുന്നതാണിത്. എൽമില്ലാതെ, എൽമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ എൽമിന്റെ മേഖലയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണോ നമ്മൾ എന്ന കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. എൽമ് പഠിക്കാൻ നമ്മൾ കാര്യമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ദീനിന്റെ ഈ മേഖലയിൽ ദഅവത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മുമ്പിൽ. ഒന്നുകിൽ ഈ പറഞ്ഞ അപകടകാരികളായി നമ്മൾ മാറും, എൽമിനെ തുരന്ന് ഇല്ലാതാക്കുന്ന വൈറസുകളായി മാറും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയ സാമീപ്യം കിട്ടുന്ന ആളുകളാകും. ഇതിലേത് വേണം, അപകടമാണ് എൽമിന്റെ മേഖലയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിച്ചുകൊണ്ടും ഇഖ്ലാസ് നിലനിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ആശയക്കുഴപ്പങ്ങളുള്ള കാര്യങ്ങളിൽ ഉലമാക്കളോട് സ്ഥിരം ചോദിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അടുത്ത ഒരു ഫായിദ അദ്ദേഹം പറയുന്നത്, ഇൽമു പഠിച്ചാനുള്ള ഒരു ഗുണമാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇൽമു പഠിക്കാൻ കുറച്ച് നിരുത്സാഹപ്പെടുത്തിയതുപോലെ തോന്നും, പക്ഷെ ഇൽമു പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനം അദ്ദേഹം അടുത്തതായി പറയുന്നു. ഇൽമ് പഠിക്കുന്നത് കൊണ്ട് തൊലബിൽ ഇൽമു നടത്തുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു ഗുണം, മൻ തൊലബൽ ഫളായില, ആരെങ്കിലും ഫളായിൽ ശ്രേഷ്ഠമായ ഗുണങ്ങൾ ഇൽമും അഖ്ലാഖും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു തുടങ്ങിയാൽ, ലം യുസായിർ ഇല്ല അഹ്ലഹ, അങ്ങനെയുള്ള ആളുകളോടെ അവന് സഹവസിക്കേണ്ടി വരികയുള്ളൂ. ഒരാൾ തൊലബിൽ ഇൽമിന് പോയാൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ, മർക്കസുകളിൽ, എൽമിയായിട്ടുള്ള കോളേജുകളിൽ, അവിടെയൊക്കെ പോയാൽ അവരുടെ കൂടെ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ തന്റെ വാക്കുകൾ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അവന് കാണാൻ സാധിക്കും. വലം യുറാഫിഖ് ഫീ തിൽക തരീഖ ഇല്ല അക്രമ സദീഖൻ മിൻ അഹ്ലിൽ മുവാസാത് വൽ ബിർ വസ്സദഖ് വഹുസ്നൽ ഇശ്റ, ഇങ്ങനെയുള്ള സൽഗുണങ്ങളൊക്കെയുള്ള തന്റെ കൂട്ടുകാരനെ തന്നെ പോലെ പരിഗണിക്കുന്ന, അതുപോലെ തന്നെ പുണ്യങ്ങൾ ചെയ്യുന്ന, സത്യം മാത്രം പറയുന്ന, അതുപോലെ സബ്റുള്ള, വഫാ ഉള്ള, വഫാ എന്ന് പറഞ്ഞാൽ കരാറ് പൂർത്തീകരണം എന്നേ മലയാളത്തിൽ പറയാൻ പറ്റുകയുള്ളൂ, പക്ഷേ ആ മലയാളം ഈ അറബിയുടെ നൂറിലൊന്നു പോലും ആകുന്നില്ല. വഫാ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്. കരാർ എന്ന് പറഞ്ഞാൽ വാക്കാൽ ഒരു കരാറൊന്നും പറഞ്ഞിട്ടില്ല. ഉദാഹരണം, സാധാരണ വഫാഇന്റെ ഉദാഹരണം പറയാറുള്ളത് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഫളൽ എടുത്തു പറയാറുണ്ടായിരുന്നു. വളരെ പ്രായമുള്ള, തന്നെക്കാൾ മുതിർന്നൊരു സ്ത്രീയാണ്, അവരെ വിവാഹം ചെയ്ത് അല്പകാലം കഴിഞ്ഞ് അവർ മരിച്ചു. പിന്നെ എത്രയോ സുന്ദരികളായ, അതുപോലെ തന്നെ വളരെ മാന്യന്മാരായ ഭാര്യമാർ പലരും കടന്നു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഫളൽ എടുത്തു പറയാറുണ്ടായിരുന്നു. അതുപോലെ ആടിനെ അറുത്താൽ ഇറച്ചി അവരുടെ സ്നേഹിതർക്ക്, സ്നേഹിതകളായ സ്ത്രീകൾക്ക് കൊടുത്തേക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ വഫാഇന്റെ ഒരു ഉദാഹരണമാണ്. അതിനെന്താ മലയാളത്തിൽ പറയാൻ അറിയില്ല. ഒരു ബന്ധം, ആ ബന്ധത്തിന്റെ കാലം കഴിഞ്ഞാലും അത് കാത്തു സൂക്ഷിക്കുക, നിലനിർത്തുക, ആ വ്യക്തി ഇല്ലാതായാൽ പോലും അയാളുള്ള നന്ദി മനസ്സിൽ കൊണ്ടു നടക്കുക, ഇതൊക്കെയാണ് വഫാ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സദ്ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ അവന് കാണാൻ സാധിക്കും തൊലബിൽ ഇൽമ്, അതുപോലെ തന്നെ ദഅവത്തും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ. വമൻ തൊലബിൽ ജാഹ വൽ മാല വൽ ലദ്ദാത്ത്, ഇനി പണം, അതുപോലെ പ്രശസ്തി, ഭൗതികമായ ആസ്വാദനങ്ങൾ, ഇതിന്റെ പിന്നാലെ പോയാൽ, ലം യുസായിർ, അവൻ ആരുടെ കൂടെയാണ് നടക്കേണ്ടി വരിക, ഇല്ല അംസാലൽ ഖിലാബിൽ ഖലിബ, പേ പിടിച്ച നായ്ക്കളെ പോലെയുള്ള ആളുകളായിരിക്കും അവന് സാഹസിക്കേണ്ടി വരിക. കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ആർത്തി പിടിച്ച ആളുകൾ, എത്ര ഉണ്ടായാലും മതിയാകാത്ത ആളുകളെ അവൻ കാണേണ്ടി വരും. വസ്തഅലിബിൽ ഖലിബ, അതുപോലെ തന്നെ തേറ്റ പുറത്താക്കി നടക്കുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള ആളുകൾ. വലം യുറാഫിഖ് ഫി തിൽക തരീഖ ഇല്ല കുല്ല അദുവിൻ ഫിൽ മുഅ്തഖദ്, അഖീദയുടെ വിഷയത്തിൽ നമ്മോട് ശത്രുതയുള്ള ആളുകൾ, കുഫാറുകളുമായി, മുനാഫിക്കുകളുമായി, മുബ്തദികളുമായി അവൻ ഇടപഴകേണ്ടി വരും. ഖബീസ് തബീഅ, വളരെ വൃത്തികെട്ട പ്രകൃതമുള്ള ആളുകൾ, ഇവരൊക്കെ കണ്ടുമുട്ടേണ്ടി വരും, അവരോടൊക്കെ ഇടപഴകേണ്ടി വരും. അതിൽ നമ്മൾ സബർ കാണിച്ചാൽ നമുക്ക് പ്രതിഫലമുണ്ട്, പക്ഷെ തൊലബുൽ ഇൽമിന്റെ ഒരു ഫളാണ് പറയുന്നത്. തൊലബുൽ ഇൽമ് അതിനേക്കാളും നല്ലതാണ്. ഈ ദുനിയാവിൽ തന്നെയുള്ള ആറ്റിക്കുറുക്കിയ മനുഷ്യവംശത്തിന്റെ ഖുലാസ, അവരുടെ കൂട്ടത്തിലുള്ള സെലക്ടഡ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ കൂടെ സാഹസിക്കാൻ നമുക്ക് സാധിക്കും. അത് തൊലബുൽ ഇൽമിന്റെ ഒരു ഫളാണ്. അടുത്തതായി ഇബ്നു ഹസം റഹിമഹുള്ള പറയുന്നു, നമ്മുടെ മനപ്രയാസം ഇല്ലാതാക്കാൻ, മനസ്സിന് സമാധാനം കിട്ടാൻ, ദുനിയാവിലെ ജീവിതം സന്തോഷമുള്ളതാക്കാനുള്ള ഒരു മാർഗം, നമുക്കറിയാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ഒരു മനോഹരമായ വാക്കുണ്ട്, ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ എന്ന് പറയുന്നത് കാറ്റും അതുപോലെ തന്നെ ചൂടും തണുപ്പും ഒക്കെ ഉള്ളത് പോലെയാണ്. കാലാവസ്ഥ മാറി വരുന്നത് പോലെ മാറി വന്നുകൊണ്ടിരിക്കും, സന്തോഷവും സങ്കടവും വിഷമവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കാലാവസ്ഥ മാറുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതെന്താ ചൂട്, ഇന്നലെ വരെ തണുപ്പായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതിഷേധിക്കുമോ, നമ്മൾ അതിനെ പഴിക്കുമോ? ഇല്ല, മറിച്ച് ഇത് തണുപ്പിന്റെ സീസണാണ്, ഇവിടെ തണുപ്പ് തന്നെ ആയിരിക്കും, അത് നമുക്ക് നേരത്തെ അറിയാം, അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങും. അതുപോലെ ചൂടുകാലം വരുമ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് അള്ളാഹുവിന്റെ ഖദറാണ്, ഈ കാലം ചൂട് തന്നെ ആയിരിക്കും, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങും, തണുപ്പുണ്ടാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. അതുപോലെ ആയിരിക്കണം ഒരു വിശ്വാസി എന്നാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അതുപോലെയുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറയുന്നത്, വഖ്തുൻ നഫ്സക അലാ മാ തക്രഹ, വെറുപ്പുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ സ്വയം ഒരുക്കുക, നിന്നെ തന്നെ സജ്ജമാക്കുക. യഖില്ലു ഹമ്മുക ഇദ അതാക, ആ പ്രതിസന്ധി വന്നാൽ നിന്റെ വിഷമം കുറയും. കച്ചവടം തുടങ്ങി വലിയൊരു നഷ്ടം വരും എന്ന് തന്നെ തീരുമാനിച്ചു, അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ ഇവളെ കൊണ്ട് അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകും, സാധാരണ നാട്ടിൽ നടക്കുന്ന തരത്തിലുള്ള വിഷമങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. അപ്പോഴെന്തെങ്കിലും ഉണ്ടായാൽ അവന്റെ വിഷമം കുറവായിരിക്കും. അതല്ല, ഒരുപാട് സ്വപ്നം കണ്ട് വിവാഹം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട്, പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് പരസ്പരം കൊന്നുകളയുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്? അവർ വിഷമങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചിട്ടില്ല, അവർ സങ്കല്പിച്ചിട്ടുള്ളത് സുഖങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് വിഷമം മനസ്സിൽ സങ്കല്പിക്കുക. വലം തസ്തദിർ ബിതൗതീനിക അവ്വലൻ, നേരത്തെ ഇതിന് ഒരുങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇപ്പൊ നഷ്ടമില്ല, അത് മാനസികമായ ഒരു പ്രക്രിയ മാത്രമാണ്. ഇന്ന ഇന്ന വിഷമങ്ങൾ ഉണ്ടാകുക എന്നൊരു ചിന്ത, അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. ഇനി ആദ്യം പ്ലാൻ ചെയ്ത, പ്രതീക്ഷിച്ച, മുൻകൂട്ടി നമ്മൾ സങ്കല്പിച്ച ആ വിഷമങ്ങൾക്ക് വിരുദ്ധമായി സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ സന്തോഷമിരട്ടിയാകും. അപ്പൊ കിട്ടുന്ന സന്തോഷം ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് ആദ്യം വിഷമം ഉണ്ടാകും എന്ന് മനസ്സിൽ കരുതി അതിന് സജ്ജമാവുക. ഇത് നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന ഒരു നയമാണ് എല്ലാ മേഖലകളിലും. അടുത്തതായി ഇദ്ദേഹം പറയുന്നത്, മനുഷ്യരുമായി കൂടിക്കലരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ഇത് ദീൻ വളരെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടുകെട്ട്, അമിതമായ ഇടപഴകൽ, മനുഷ്യരുമായുള്ള ഇടപഴകൽ, അത് പല ദോഷങ്ങളും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇഖ്തിലാത്ത്, ഇഖ്തിലാത്ത് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്ന ഇഖ്തിലാത്ത് മാത്രമല്ല, മൊത്തം മനുഷ്യന്മാരോടുള്ള ഇഖ്തിലാത്ത് തന്നെ ഒരുപാട് കുഴപ്പങ്ങളുള്ള സംഗതിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം, ആവശ്യമുള്ള ആളുകളോട് മാത്രം ഇടപഴകുക. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ മനസ്സിനെ ഫസാദാക്കുന്ന അഞ്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞ പതിലൊന്ന് കസ്റത്തുൽ ഇഖ്തിലാത്ത്, ആളുകളുമായി ആവശ്യത്തിൽ കൂടുതൽ കൂടിക്കലരുക എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നജാ, എന്താണ് രക്ഷ പാപങ്ങളിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോ, വലിയ കബൈത്തുക, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കട്ടെ, വീട്ടിലിരിക്കാൻ ഒരു പൊറുതികേട് ഉണ്ടാവരുത്, ഇപ്പോഴും പുറത്തിറങ്ങാനുള്ള ഒരു ആവേശം അത് നല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള ഒരു കാര്യമാണ് ഒഴിഞ്ഞിരുന്ന് ഇബാദത്ത് ചെയ്യുക, ആളുകളുമായി കൂടിക്കലരാതെ ഒഴിഞ്ഞിരിക്കുക, ഇതാണോ നല്ലത്? അതല്ല ആളുകളുമായി കൂടിക്കലർന്ന് ദഅവത്തും അതുപോലെ അമ്റു ബിൽ മഅറൂഫും ഒക്കെ ചെയ്യുന്നതാണോ നല്ലത് എന്ന ചർച്ച നടക്കുന്നുണ്ട്. ആ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഇമാം ഖത്താബി റഹിമഹുള്ളാ അൽ ഉസ്ല എന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട്, ആളുകൾക്ക് ഒഴിവാക്കി ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ട് ഭാഗത്തിനും അനുകൂലമായ തെളിവുകളുണ്ട്. ഏതായാലും കൂടുതൽ പ്രബലമായി തോന്നുന്ന അഭിപ്രായം ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ്. ആളുകളുമായി കൂടിക്കലർന്നാൽ എനിക്ക് എന്റെ നാവ് പിടിച്ചാൽ കിട്ടുകയില്ല, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികൾ ഇടപാടുകൾ നന്നാവുകയില്ല എന്ന് ഉറപ്പാണെങ്കിൽ അവന് നല്ലത് ഒരു മലയിൽ പോയി ഇബാദത്ത് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ദഅവത്ത് ചെയ്യുന്ന ആളുകൾ അവൻ കുറ്റം പറയാനും അവരെ ചോദ്യം ചെയ്യാനും പാടില്ല. ഇന്നത്തെ വലിയൊരു മുസീബത്ത് അതാണ്. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എല്ലാവരും എന്നെ പോലെ ആകണമെന്നാണ്. ഓരോ രോഗികൾക്കും വേറെ വേറെ മരുന്നുണ്ടാകും. നമ്മുടെ രോഗത്തിനുള്ള മരുന്ന് അതെല്ലാവരും കുടിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മറ്റുള്ളവർ വേറെ അസുഖം വരും. അപ്പൊ നമുക്ക് ആളുകളുമായി കൂടിക്കലരാൻ പ്രയാസമുണ്ടെങ്കിൽ, അങ്ങനെ അസുഖമുള്ള ആളാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞുപോയി ഇബാദത്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ പള്ളി വീട് അങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചെയ്യണം. നേരെ മറിച്ച് എല്ലാവരെയും ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലോ അതൊരു ദലാലത്താണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ആളുകളുമായി കൂടിക്കലരുമ്പോൾ അപകടങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കത് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറയുന്നത്, മൻജാല സന്നാസ്, ആരാണോ ജനങ്ങളോട് കൂടിക്കലർന്നത്, ലം യഅദം ഹമ്മൻ യുലിമു നഫ്സഹ, മനസ്സിനെ വേദനിപ്പിക്കുന്ന ടെൻഷൻ ഉണ്ടാകും. എന്നാൽ ആളുകളോട് കൂടിക്കലരുമ്പോൾ നമ്മൾ പത്താളുടെ ഒരു ദിവസം പരിചയപ്പെട്ടാൽ, പത്താളോട് സംസാരിച്ചാൽ, ആ പത്താളുടെയും നാവിലൂടെ അവനുഭവിക്കുന്ന ടെൻഷൻ കൂടി നമ്മുടെ കൽബിലേക്ക് വരും. അവന്റെ ഒരു ടെൻഷൻ, അത് നമ്മളിതുവരെ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. മകളെ കെട്ടിക്കുന്ന കാര്യം അപ്പോഴായിരിക്കും നമ്മുടെ മകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ അവരുടെ പത്ത് ടെൻഷൻ കൂടി നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. വഇസ്മൻ യന്ത മുഅലൈഹി ഫീ മആദിഹി, നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരുന്ന പാപങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഗീബത്ത് അവർ പറയും, ഗീബത്ത് പറയുന്ന ഒരു സ്ഥലത്ത് ഇരുന്നാൽ അവൻ ഗീബത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, അവിടുന്ന് എഴുന്നേറ്റ് പോകണം. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, കൂടുതൽ തൗഫീഖ് ചെയ്യട്ടെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കാൻ. വഗൈദൻ യുന്ദിജു ഖബദഹു, അവന്റെ കരളിനെ വേവിച്ചു കളയുന്ന, തിളപ്പിച്ചു കളയുന്ന കോപം അവനുണ്ടാകും. ആളുകളുടെ പെരുമാറ്റം, ചിലരുടെ സംസാര രീതി അതൊക്കെ കണ്ട ദേഷ്യം വരും. വദുല്ലൻ യുനക്കി സുഹിമ്മത്തഹു, അവന്റെ ഹിമ്മത്ത്, ഉന്നതമായ ലക്ഷ്യബോധം അതിനെ താഴ്ത്തിക്കളയുന്ന അവസ്ഥയുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ടാകും, അപ്പോഴേക്ക് അവരുടെ സംസാരം ദുനിയാവിനെ കുറിച്ച്, സമ്പാദിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ ഇബാദത്തിലും ഇൽമിലൊക്കെയുള്ള ഹിമ്മത്ത് നശിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ നല്ല പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അവർ പറയുന്നത് എന്താ ഹിസ്ലാക്കിയിട്ട് കാര്യം, ഇപ്പൊ കിതാബുകളൊക്കെ പ്രിന്റ് ചെയ്ത് ഇഷ്ടംപോലെ കിട്ടാനുണ്ടല്ലോ, ഒരു സ്വിച്ച് അമർത്തിയാൽ എല്ലാ ഹദീസും നമുക്ക് കിട്ടും, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് രാവുമ്പോൾ ഹിസ്ലാക്കുന്നത്, എന്താ ആവശ്യമാണുള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഹിമ്മത്തില്ലാതാക്കുന്ന ആളുകളുണ്ടാകും. പിന്നെ ഇവരുമായി കൂടിക്കലർന്നാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെയാണ് ഫലം. വൽഇസ്സു വറാഹത്തു വസുറൂർ, സന്തോഷം, അഭിമാനം, സമാധാനം, വസലാമത്തു, അതുപോലെ ദീനിന്റെ സുരക്ഷിതത്വം, ഇതൊക്കെ ഫിൽ ഇൻഫിറാദി അൻഹു, ജനങ്ങളെ വിട്ട് അകലുന്നതാണ്. എന്നിട്ട് അദ്ദേഹം മനോഹരമായ ഒരു ഉപമ പറയുന്നു. പാക സംശയമാകും, എന്താണ് ഇപ്പൊ ചെയ്യാ, ആളുകളടുത്തേക്ക് പോകണോ? പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കുറെ പ്രതിഫലത്തെ കുറിച്ച് ഹദീസുകളുണ്ട്, ദഅവത്തിന്റെ ഫദല്, തലബുൽ ഇൽമിന്റെ ഫദല്. അപ്പൊ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നു, വലാകിനി ജഅൽഹും കന്നാർ, ജനങ്ങളെ നീ എന്തുപോലെ സങ്കല്പിക്കണം, തീ പോലെ കാണണം ആളുകളെ. തീയിന്റെ പ്രത്യേകത എന്താണ്? ആ തീ കൊണ്ട് നമ്മൾ ചൂട് കായും. അദ്ദേഹം സ്പെയിനുകാരനാണ്, നമുക്കറിയാം അവിടുത്തെ തണുപ്പ്. അപ്പോ തണുപ്പത്ത് തീ കത്തിച്ചിട്ട് നമ്മൾ ചൂടെടുക്കും, തീ കായും. വലാ തുഹാല് തുഹ, പക്ഷെ ആ തീയുമായിട്ട് ഒരു ഇഖ്തിലാത്ത്, ആ തീയിൽ കൈയിട്ട് നമ്മൾ കളിക്കൂല. അതുപോലെ ആളുകളുമായി ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഇടപെടൽ. ഇബ്നു ഖയ്യിം റഹിമഹുള്ള മറ്റൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അൽ ഫവാഇദ് എന്ന അദ്ദേഹത്തിന്റെ കിതാബ്. ആളുകളുടെ ഇടയിൽ ചെല്ലുന്നത്, അവരോട് ഇടപഴകുന്നത് ഒരു പക്ഷിയെ പോലെ ആയിരിക്കണം. പക്ഷി നാലാൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് കുറെ എന്തെങ്കിലും ധാന്യമണികൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും അത് കൊത്തിയെടുക്കുന്നത്? അവർ തന്നെ തുടരുത്, അവർ പിടിക്കരുത് എന്നുള്ള ഒരു സൂക്ഷ്മതയോടെ അത് കൊത്തിയെടുക്കും, പറന്നു പോകും. ഇതുപോലെ നമ്മുടെ ആവശ്യം ദഅവത്താണ്, ആ ക്ലാസ്സിന് പോകുന്നു, കഴിഞ്ഞാൽ മടങ്ങിപ്പോകുന്നു. അതുപോലെ ഒരു സ്ഥലത്ത് ഒരു പരിപാടി നമ്മൾ വെച്ചിട്ടുണ്ട്, അതിനാവശ്യമായ സമയത്ത് ഒരുപാട് നേരത്തെ അവിടെ പോയിരിക്കരുത്. ഒരുപാട് നേരം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സംസാരിച്ച് കിട്ടിയ കൂലി അവിടെ നശിപ്പിച്ചിട്ട് പോവുകയും ചെയ്യരുത്. ഇങ്ങനെ ആവശ്യത്തിന് ആളുകളുമായി കൂടിക്കലരുക എന്നാണ് ഇബ്നു ഹസൻ റഹിമഹുള്ളാഹി പറയുന്നത്. അടുത്തതായി അദ്ദേഹം പറയുന്നു അള്ളാഹുവിന്റെ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതുപോലെ ചില പരീക്ഷണങ്ങളെക്കുറിച്ച്. അൽവജഉ വൽ ഫഖറു വൽ നഖബതു വൽ ഖൗഫ്, വേദന, ദാരിദ്ര്യം, ഭയം, ഈ കാര്യങ്ങളൊക്കെ, ലാ യുഹസ്സു അദാഹ, ഇതിന്റെ വിഷമം അറിയുകയില്ല, ഇല്ലാ മൻ കാന ഫീഹ, ഇത് അനുഭവിച്ചവർക്കല്ലാതെ. ഈ വാക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ വലിയ മൂല്യമുള്ളൊരു വാക്കാണ് വേദന എന്ന് പറയുന്നത്. അതുപോലെ ഖൗഫ്, നിർഭയത്വം ഇല്ലാത്ത അവസ്ഥ, ഭയപ്പാട്, ഇതിന്റെ വിഷമം അതനുഭവിച്ചവനേ അറിയുകയുള്ളൂ. ഇപ്പൊ യുദ്ധം നടക്കുന്ന നാടുകൾ, കലാപങ്ങൾ നടക്കുന്ന നാടുകൾ, അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഓരോ നിമിഷവും അവർ മരിക്കുന്നത് പോലെയായിരിക്കും, മരണം എപ്പോഴാണ് എന്നറിയാതെ കാത്തിരിക്കുന്ന അവസ്ഥ. അതുപോലെ രോഗങ്ങൾ ബാധിച്ച് വേദന അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് സങ്കല്പിക്കാവുന്നതിന്റെ പരമാവധിയുടെ അപ്പുറത്താണ് അവരുടെ അനുഭവം. അതുകൊണ്ട് അത്തരം ആളുകളെ നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തണം, നമ്മുടെ സഹായ ഹസ്തങ്ങൾ അവർക്ക് നേരെ നീളണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. വലാ യഅലമുഹു മൻ കാന ഖാരിജൻ അൻഹ, അതനുഭവിക്കാത്തവൻ അതറിയില്ല. അതുപോലെ ഇത്തരം അവസ്ഥകൾ വരുത്തിവെക്കാനുള്ള വഴികൾ നമ്മൾ അടക്കുകയും വേണം. വലിയ ദാരിദ്ര്യം, അതിനുള്ള കാരണങ്ങൾ നമ്മൾ ചെയ്യരുത്. പണിയെടുക്കാതെ ഇരുന്ന് കടമൊക്കെ വാങ്ങി അങ്ങനെ ദാരിദ്ര്യം വിളിച്ചു വരുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു മുസീബത്തായിട്ട് പറഞ്ഞതാണ്, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, കുഫ്റിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗമുണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യരുത്. ആരോഗ്യം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ വ്യായാമമില്ലാത്ത ജീവിതം, ഇങ്ങനെ രോഗം ക്ഷണിച്ചു വരുത്തുന്ന സ്വഭാവം ഉണ്ടാകരുത്. വൽ ഖൗഫ്, അതുപോലെ ഭയം ക്ഷണിച്ചു വരുത്തുന്ന സ്വഭാവം. ചില ആളുകൾ നമുക്കറിയാം ആവേശത്തിൽ എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ജീവിക്കുന്ന നാടും ചുറ്റുപാടൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മളായിട്ട് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ ഖൗഫ്, അതിന്റെ അവസ്ഥ നമുക്ക് അനുഭവിക്കാത്തത് കൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ശത്രുക്കൾ നമ്മെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ ഉണ്ടാകുന്ന പ്രയാസം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരിക്കും. അത്തരം അപകടകരമായ കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ വഫസാദുർ റഈ വൽ ഇസ്മു വൽ ആറു ലാ യഅലമു ഖുബഹഹ ഇല്ലാ മൻ കാന ഖാരിജൻ അൻഹ വലൈസ യറാഹു മൻ കാന ദാഖിലൻ ഫീഹ. വേറൊരു തരം സ്വഭാവങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്, അത് ആ വക കാര്യങ്ങൾ ഇല്ലാത്തവനെ അതിന്റെ വൃത്തികേട്, അതിന്റെ ദോഷം അറിയുകയുള്ളൂ. ആർക്കൊക്കെ അത് വന്നു വഹിച്ചിട്ടുണ്ടോ അവന് അതിന്റെ അവഗണന ഒരിക്കലും മനസ്സിലാവില്ല, നേരെ തിരിച്ച്. ഏതുപോലെ അല്ല ആർ, അപമാനം, വഫസാദുർ റഅയ്, വിഡ്ഢിത്തം. ഒരു വിഡ്ഢിക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഈ വിഡ്ഢിത്തം എത്ര മോശമാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര മോശമാണെന്ന്. അത് അതിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുപോലെ തന്നെ ചില അനുഗ്രഹങ്ങളുണ്ട്, അത് അനുഭവിക്കുന്നവൻ അതിന്റെ വില അറിയില്ല. അൽ അംന, നിർഭയത്വം, വസിഹതു, ആരോഗ്യം, വൽഗിന, സമ്പത്ത്, ലാ യഅരിഫു ഹഖഹ ഇല്ലാ മൻ കാന ഖാരിജൻ അൻഹ, അതനുഭവിക്കാത്തവന്, അത് ദൂരെ നിന്ന് കാണുന്നവന് മാത്രമേ അതിന്റെ വില മനസ്സിലാവുകയുള്ളൂ. വലൈസ യഅരിഫു മൻ കാന ഫീഹ, അതൊന്നും അനുഭവിക്കുന്നവന് അതറിയുകയില്ല. അതുപോലെ വേറെ ചില കാര്യങ്ങൾ, വജൗദത്തുർ റഅയ് വൽ ഫളായിൽ വഅമലുൽ ആഖിറ, ബുദ്ധി, അതുപോലെ തന്നെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ, ആഖിറത്തിന്റെ അമൽ, ലാ യഅരിഫു ഫദലഹ ഇല്ലാ മൻ കാന മിൻ അഹ്ലിഹ, അത് ചെയ്തവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്യുക, ഇബാദത്ത് ചെയ്യുക, അതിന്റെ സുഖം അത് പുറത്തു നിൽക്കുന്ന ഒരാൾക്കറിയില്ല. വലാ യഅരിഫുഹു മൻ ലം യകുൻ മിൻ അഹ്ലിഹ, ഇനി മറ്റൊരു മനോഹരമായ വാക്ക് അദ്ദേഹം പറയുന്നത്, പ്രത്യേകിച്ച് യുവാക്കൾ പെൺകുട്ടികൾ ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവ്വലു മൻ യസ്ഹദു ഫിൽ ഗാദിരി മൻ ഗദറ ലഹുൽ ഗാദിർ, ഒരു വഞ്ചകൻ അവനെ ആദ്യം കൈയൊഴിക്കുക ആരായിരിക്കും? അവൻ ആർക്കു വേണ്ടിയാണോ വഞ്ചിച്ചത് അവനായിരിക്കും. ഒരാളെ ചതിച്ചു കൊല്ലാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താൻ ഏൽപ്പിച്ചു വിട്ടുവരുത്തന് ഈ പോയി ആ പണി ചെയ്ത ആളെ ആദ്യം അവന്റെ വിധി എഴുതുക, അവൻ വഞ്ചകനാണ് എന്ന് മനസ്സിലാക്കി അവനെ കൈയൊഴിക്കുക, മനസ്സിൽ അവനെ വിലയിടുക ആരായിരിക്കും? അവനെ പറഞ്ഞയച്ചവനായിരിക്കും, കാരണം അവനറിയാം ഇവൻ ചതിയനാണെന്നുള്ള കാര്യം. അതുപോലെ വ്യാജസാക്ഷ്യം പറയുന്നവൻ, കള്ളസാക്ഷ്യം പറയുന്നവൻ, കള്ളസാക്ഷി നിൽക്കുന്നവൻ, അവനെ ആദ്യം വെറുക്കുന്നത് ആരായിരിക്കും? അവൻ ആർക്കു വേണ്ടിയാണോ കള്ളസാക്ഷി പറയുന്നത് അവനായിരിക്കും. നമ്മളൊരു ഇടപാടിന് ചെയ്യാത്ത ഒരു ഇടപാടിന് നമുക്കില്ലാത്ത ഒരു ഹക്കിന് ഒരാളെ സാക്ഷി നിർത്തി, അല്ലെങ്കിൽ നമ്മളെ ഒരാളങ്ങനെ ഒരു കളവ് പറയിപ്പിച്ചു നമ്മളെ കൊണ്ട്, നമ്മൾ ആദ്യം വെറുക്കുന്നത് ഇവനായിരിക്കും. ബാഹ്യമായി അവൻ സ്നേഹം കാണിക്കും, പക്ഷെ അവൻ അറിയാം ഇവരൊരു കള്ളനാണ് എന്ന്, അവന് യഖീനാണല്ലോ, അതുകൊണ്ട് അവൻ നമ്മെ വെറുക്കും. ഒരു വ്യഭിചാരിണി, ഒരു വ്യഭിചാരിണിയായ പെണ്ണ് സ്ത്രീ, അവളെ ആദ്യം വെറുക്കുന്നത് ആരാണോ അവളോട് വ്യഭിചരിക്കുന്നത് അവനായിരിക്കും. ഈ വ്യഭിചാരം എന്നുള്ളത് ശാരീരികമായ വ്യഭിചാരം, അതിന്റെ പരിധിയിൽ എത്തിയിട്ടില്ലെങ്കിലും കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, പ്രേമം എന്നുള്ള ഓമന പേരിൽ നടക്കുന്ന വ്യഭിചാരം, അങ്ങനെ എന്തായിരുന്നാലും അവളെ ആദ്യം വെറുക്കുന്നത്, അവളുടെ വില ആദ്യം നഷ്ടപ്പെടുന്നത് ആരാണോ കൂടെ നടക്കുന്നവൻ അവന്റെ കണ്ണിലായിരിക്കും. അഥവാ അവനോട് വിവാഹം ചെയ്താൽ, അവന്റെ കൂടെ ജീവിക്കേണ്ടി വന്നാൽ ഒരു അടിമയെ പോലെ ആയിരിക്കും അവനിവിടെ കാണുന്നത്, ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിട്ടായിരിക്കും കാണുന്നത്. എന്നാൽ പിശാജ് എല്ലാ കാലത്തും വന്നതുപോലെ തന്നെ ആദനമ്പിയോട് ആ സ്വർഗത്തിലെ മരം, സ്വർഗത്തിൽ നിന്ന് പുറത്താകാനുള്ള മരമാണത്, അതിന്റെ പേര് ശജറത്തുൽ ഖുൽദ്, എന്നെന്നും സ്വർഗത്തിൽ കഴിയാനുള്ള മരം എന്നൊരു പേരിട്ട് കൊടുത്തു ഇബ്ലീസ്. അതുപോലെ ഈ വെറുമൊരു വെപ്പാട്ടി എന്നുള്ള സ്ഥാനം നേടിത്തരുന്ന പ്രക്രിയയായ ഈ പ്രേമം, അതിന് വലിയ സ്ഥാനമാനങ്ങളും, അതുപോലെ തന്നെ ഇസ്ലാം ഹലാലാക്കിയിട്ടുള്ള പവിത്രമായ വിവാഹം, അങ്ങനെ ഒന്നോ രണ്ടോ വിവാഹം കഴിക്കുന്ന ആളുകൾ അവർ വലിയ ആസക്തന്മാരായിട്ടും പിശാജ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് പിശാജിന്റെ ഒന്നാം തീയതി മുതലുള്ള തന്ത്രങ്ങളുടെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ആരുടെ മുമ്പിലാണോ പോയി കൊഞ്ചിക്കൊഴയുന്നത്, ആരുടെ മുമ്പിലാണോ തന്റെ ഔറത്ത് കാണിക്കുന്നത്, അവനായിരിക്കും ഇവളൊരു പഴച്ചവണ്ണാണ് എന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അവന്റെ മനസ്സിൽ അവനത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല, അങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരിക്കാൻ ടീച്ചറും മാഷൊക്കെ, ആ ടീച്ചർ അങ്ങോട്ട് തിരിഞ്ഞാൽ ഈ മഹാൻ പറയുന്ന വാക്കുകൾ എന്തായിരിക്കും, അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ്, നമ്മുടെ ദീൻ ഇതുകൊണ്ട് കളിക്കരുത്. ചില ആളുകൾ പിശാചവരെ വഞ്ചിക്കുന്നത് എങ്ങനെയായിരിക്കും, ഇത് നമ്മളിപ്പോ ചെറുപ്പമാണ്, ഈ ആസ്വാദനങ്ങളും ഈ സുഖവും ഒക്കെ ഇപ്പോഴേ ഉണ്ടാവുകയുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് നന്നാവാം, കുറച്ച് പ്രായമായിട്ട് നന്നാവാം. ഈ ഒരു ഉസറാണ്, ഈ ഒരു വാക്കാണ് പിശാജ് ഏറ്റവും അധികം ആളുകൾ വഴിപഴപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപകടത്തെ കുറിച്ച് ഇബ്നു ഹസൻ പറയുകയാണ്, മാ റഅയ്നാ ശൈഅൻ ഫസദ ഫആദ ഇലാ സിഹ്ഹതിഹി ഇല്ലാ ബഅദ ലയ്യൻ. ഏതൊരു വസ്തുവും ഏതൊരു ഉപകരണവും അത് നാശമായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പൂർവ്വ അവസ്ഥയിലേക്ക്, അതിന്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാൽ അതല്ലാതെ അത് മടങ്ങിയതായി നമ്മൾ കണ്ടിട്ടില്ല. ഏതൊരു ഉപകരണവും, ഒരു വണ്ടി വാങ്ങി നല്ലൊരു ഇടിയിടിച്ച് പൊളിച്ചത്, അത് പിന്നെ നന്നാക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടിക്കുക കൊണ്ടുപോയിട്ട്, അത് പിന്നെ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും? സാധിക്കൂല. അത് എത്ര നന്നാക്കിയാലും അതിന് ചില കേടുപാടുകൾ ഉണ്ടാവും. ഒരു ഫോൺ നമ്മൾ എറിഞ്ഞ് പൊടിയാക്കി, പിന്നെ അത് കൂട്ടി യോജിപ്പിക്കാം, നന്നാക്കാം, അതിന്റെ പാർട്സൊക്കെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും, പക്ഷെ അതെന്തായി മാറും? അതിന്റെ പഴയ അവസ്ഥയിലേക്ക് അത് മടങ്ങുകയില്ല. അപ്പൊ ഒരു വസ്തുവും അതിന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയില്ല. ഇല്ല അതല്ല ഇയൻ, ഒരുപാട് കഷ്ടപ്പെട്ടാൽ കുറച്ചങ്ങോട്ട് അടുക്കും എന്ന് മാത്രം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഈ ഖൽബ് എന്ന് പറയുന്ന ഈ നിധി, നമ്മുടെ ശരീരത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ഈ മെഷീൻ, ഈ എഞ്ചിൻ, ഇത് കൊണ്ടുപോയി നശിപ്പിക്കരുത് ഹറാമായ ചിന്തകൾ കൊണ്ട്, ഹറാമായ ബന്ധങ്ങൾ കൊണ്ട്, അള്ളാഹു അല്ലാത്തവരോടുള്ള താല്ലുക്ക്, അവരുമായുള്ള ബന്ധം കൊണ്ട് ഇതിനെ നശിപ്പിക്കരുത്, മാസിയത്തുകൾ കൊണ്ട് കളങ്കപ്പെടുത്തരുത്. ഫകൈഫ ബിദിമാഗിൻ യതവാല അലൈഹി ഫസാദു സുഖരി കുല്ല ലൈല. ഒരു ആക്സിഡന്റ് കഴിഞ്ഞ കാറിന്റെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്, ഒരു പ്രാവശ്യം നിലത്ത് വീണ ഉപകരണത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഈ തലച്ചോറ് അത് ഓരോ രാത്രിയും ലഹരി കൊണ്ട് മലിനമാക്കിയ, ലഹരി എന്ന് പറഞ്ഞാൽ മദ്യമാകാം, അങ്ങനെയുള്ള പദാർത്ഥങ്ങളാവാം, അതല്ലാത്ത ചിന്തകളാവാം, ഹറാമുകളോടുള്ള ആഗ്രഹമാകാം, ഇങ്ങനെയുള്ള പാപങ്ങളുടെ ലഹരി കൊണ്ട് ഓരോ രാത്രിയും ഈ തലച്ചോറ് എറിഞ്ഞുടച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് പിന്നെ നന്നാക്കാൻ സാധിക്കുമോ? വഇന്ന അഖ്ലൻ സയ്യന ലി സാഹിബിഹി തഅജീല ഇഫ്സാദിഹി കുല്ല ലൈല. അങ്ങനെ ഓരോ രാത്രിയും തന്റെ ഈ തലച്ചോറിനെ ഫസാദാക്കിയിട്ട് പിന്നെ നന്നാക്കാം എന്ന് ആരുടെയെങ്കിലും തലച്ചോറ് അവനോട് പറയുന്നുണ്ടെങ്കിൽ, ലഅഖ്ലുൻ യംബഗി അൻ യുത്തഹം, അത് ഭ്രാന്തനാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്, ആ തലച്ചോറ് അത് ശരിയായ നിലയിലാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ തലച്ചോറ് എന്ന് പറയുമ്പോൾ കൽബ് കൊണ്ടല്ലേ ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കണ്ട. കാരണം ചില ഉലമാക്കൾ പറയുന്നത് കൽബും തലച്ചോറും തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം, മനുഷ്യന്റെ ചിന്തകളും തലയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൽബ് കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞതോ അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൽബാണ് അടിസ്ഥാനം, അത് സംശയമില്ല. ഒരു പക്ഷേ കൽബ് തലച്ചോറിനെ നിയന്ത്രിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞത്. അടുത്തതായി ഇബ്നു ഹസം റഹിമഹുള്ള ഇവിടെ പറയുന്നത്, നമ്മൾ പരസ്പരം നസീഹത്ത് കൊടുക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മര്യാദയെക്കുറിച്ചാണ്. അതിനു മുമ്പ് നസീഹത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഭാവമാണ് നസീഹത്ത്, അത് നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ഒരു തെറ്റ് ഒരാളെടുത്ത് കണ്ടു, അതാരായാലും ക്ലാസ്സിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു തെറ്റ് പറ്റിയതായാലും, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഉള്ള ഒരാൾ അയാളുടെ പ്രവൃത്തിയിൽ കണ്ടൊരു തെറ്റായാലും, അതൊക്കെ നമ്മൾ പരസ്പരം തിരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കയ്യിൽ നിന്ന് ബൈഅത്ത് വാങ്ങിയിരുന്ന കാര്യമാണ്, വന്നുസ്ഹി ലികുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനോടും ഞാൻ നസീഹത്ത് പുലർത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് സഹാബത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ ഹക്കുൽ മുസ്ലിമി അൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റൊരു ഓരോ മുസ്ലിമിനോടുമുള്ള ബാധ്യതയാണ് ഇദസ്തൻസഹക ഫൻസഹു, നസീഹത്ത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനുൻ നസീഹ, ദീൻ എന്ന് പറയുന്നത് തന്നെ നസീഹത്താണ് എന്ന് പറഞ്ഞു. അതുപോലെ യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു ശപിച്ചതിന്റെ കാരണം, അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ പരസ്പരം തടയാറുണ്ടായിരുന്നില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ തെറ്റുകൾ നമ്മൾ തടയണം പരസ്പരം. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇഫ്റാത്ത് അല്ലെങ്കിൽ തഫ്രീത്ത്, ഒന്നുകിൽ നമ്മൾ പരിധി വിടും, ആളുകളെ ഒരു തെറ്റ് കണ്ടാൽ അവനെ കുറിച്ച് ഗൈബത്ത് പറഞ്ഞ് നടക്കും, അല്ലെങ്കിൽ അവനോട് തന്നെ പോയി തട്ടിക്കയറി സംസാരിച്ച് അവനെ ദീനിൽ നകറ്റിക്കളയും, അതല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെ അവനെ സുഖിപ്പിച്ച് അവൻ ചെയ്യുന്ന തെറ്റുകൾ മൂടിവെച്ച് അങ്ങനെ കൊണ്ടു നടക്കും. രണ്ടും തെറ്റാണ്. തെറ്റ് കണ്ടാൽ നമ്മൾ തിരുത്തണം, അതെങ്ങനെയായിരിക്കണം എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇദാ നസഹത, നീ ഒരാളോട് നസീഹത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഫൻസഹ് സിറൻ ലാ ജഹ്റൻ, രഹസ്യമായി ചെയ്യുക, പരസ്യമായിട്ട് ചെയ്യരുത്. ആളുകളുടെ മുമ്പിൽ വെച്ച് ആ എന്താ പന്റെ താടിന്റെ കോലം, എന്താ പന്റെ ഡ്രസ്സിന്റെ കോലം, നാലാൾ നിൽക്കുന്ന സമയത്ത് അല്ല പറയേണ്ടത്. വബിത്തരീൽ ലാ തസ്രീഹ്, അത് തന്നെ ഒറ്റക്ക് സംസാരിക്കുമ്പോൾ പോലും തഅരീലായിട്ട്, തഅരീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യംഗ്യമായ സൂചന, വ്യക്തമായി തുറന്നു പറയാതെ വ്യംഗ്യമായി സൂചിപ്പിക്കുക. ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുള്ള, താബിഉ താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ മുഹദ്ദിസ് ഇമാം, അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് ഒരാൾ തുമ്മിയപ്പോ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറയുന്നില്ല. ഇബ്നു മുബാറക് റഹിമഹുള്ള എന്ത് പറഞ്ഞു? അദ്ദേഹം മുഹദ്ദിസാണ്, അദ്ദേഹത്തിന് ദലീലുകൾ ഹിഫ്ളായിട്ടല്ല, അദ്ദേഹത്തിന് എത്ര ഹദീസ് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, ഒരാൾ തുമ്മിയാൽ എന്താണ് പറയുക, തുമ്മിയാൽ പറയേണ്ട ദിക്ര് എന്താണ് എന്ന് അറിയാത്ത ഒരാൾ ചോദിക്കുന്നത് പോലെ അവിടെ ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് ഓർമ്മ വന്നു, അത് അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ വ്യംഗ്യമായി സൂചിപ്പിക്കുക. ഇല്ലാ ലിമൻ ലാ യഫ്ഹം, മനസ്സിലാകുന്നില്ലെങ്കിലോ, വ്യംഗ്യമായി പറഞ്ഞാൽ മനസ്സിലാകുകയില്ല എന്ന് നമുക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ഫലാബുദ്ദ മിനൽ തസ്രീഹ് ലഹു, അവന് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഇനി അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു കാര്യം പറയുകയാണ്, വലാ തൻസഹ് അലാ ശർത്തിൽ ഖബൂലി മിൻക, നിന്റെ നസീഹത്ത് സ്വീകരിക്കണം എന്ന ഷർത്തോടുകൂടി നസീഹത്ത് കൊടുക്കരുത്. എന്നാൽ ഞാൻ പറയുന്നത് സ്വീകരിച്ചുകൊള്ളണം. ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കും, നമ്മൾ പറയുന്ന ഈ കാര്യം അതിന് വ്യത്യസ്തമായി മറ്റേതെങ്കിലും വലുമാക്കൾ പറഞ്ഞിട്ടുണ്ടാകും, അതായിരിക്കും ഈ സഹോദരൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അടിച്ചേൽപ്പിക്കുക, അത് സ്വീകരിച്ചുകൊള്ളണം എന്ന ഷർത്തോടുകൂടി നസീഹത്ത് കൊടുക്കരുത്. ഫൈൻ തഅദ്ദേ തഹാദിഹിൽ വുജൂഹ്, ഈ പറഞ്ഞ നിബന്ധനകളൊന്നും പാലിക്കാതെ, രഹസ്യമായിട്ട് പറയുന്നില്ല, അതുപോലെ തന്നെ നേരെ എടുത്തടിച്ച് മുഖത്ത് നോക്കി പറയുകയാണ്, ഒരു മറയില്ലാതെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് സ്വീകരിച്ചുകൊള്ളണമെന്ന് വാശി പിടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫഅന്ത ളാലിമുൻ ലാ നാസിഹ്, നീ ളാലിമാണ് നാസിഹല്ല, നീ നസീഹത്തല്ല കാണിക്കുന്നത്, ദുൽമാണ് ചെയ്യുന്നത്. വതാലിബു താഅത്തിൻ വമുൽക്കിൻ ലാ മുഅദ്ദി ഹഖ്, ഇസ്ലാമികമായ സാഹോദര്യത്തിന്റെ ബാധ്യത, ആ ബാധ്യത നിറവേറ്റുന്നവനല്ല നീ. ഒരു കടം നമ്മൾ വീട്ടുമ്പോൾ എത്ര മര്യാദക്കാ വീട്ടുക, കാരണം ഹക്കാണ് നമ്മുടെ, അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതയാണ്. അതുപോലെ ഈ മുസ്ലിം സഹോദരനുള്ള ഹക്കാണ് ഈ നസീഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബാധ്യത വീട്ടുന്നവനല്ല നീ എവിടെ, നീ എവിടെ ത്വാലിബു ത്വാഅത്താണ്, നീ അധികാരം ആഗ്രഹിക്കുന്നവനാണ്, ആളുകൾ എന്നെ അനുസരിക്കണം എന്നാഗ്രഹിക്കുന്ന വെറുമൊരു അധികാരമോഹിയാണ് നീ. വലൈസ ഹാദ ഹുക്മുൽ അഖ്ൽ, ഇത് അഖ്ലിനുമെതിരാണ് ഇങ്ങനെയുള്ള നസീഹത്ത്. കാരണം എന്തിനാ നീ ആ സമയം കളയുന്നത്? ഒരാൾക്ക് നസീഹത്ത് കൊടുക്കാൻ വണ്ടി വിളിച്ച് അവിടെ വരെ പോയി, എന്നിട്ട് അവന്റെ മുഖത്ത് നോക്കി നാല് ചീത്തയും പറഞ്ഞു പോന്നു, എന്തിനാണ് അവിടെ പോയത്? അത് അഖ്ലിനും എതിരാണ്, നിന്റെ സമയം എതിരാണ് കളഞ്ഞത്, യാതൊരു ഫായിദയും അതുകൊണ്ടില്ല. സൗഹാർദ്ദത്തിന്റെ മര്യാദയിൽപ്പെട്ടതുമല്ല ഇത്. നമ്മുടെ സഹോദരന്മാരോട്, സ്നേഹിതന്മാരോട്, ഇങ്ങനെ വാശി പിടിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അതവില്ലാതെ സംസാരിക്കുക അത് സാഹോദര്യത്തിന്റെ മര്യാദയല്ല. ലാക്കിൻ നേരെ മറിച്ച് ആരുടെ സ്വഭാവമാണ്? ഹുക്മുൽ അമീരി മഅ റഇയതിഹി, അമീർ തന്റെ ഭരണീയരോട് രാജാവ് പ്രജകളോട് കാണിക്കുന്ന സ്വഭാവമാണ്. നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കാരണം രാജാവിനെ അനുസരിക്കുക നിർബന്ധമാണ്. എന്നെയും നിങ്ങളെ അനുസരിക്കാൻ ആർക്കൂടെ നിർബന്ധമില്ല. നമ്മൾ പറയുന്നത് ഹക്കാണെങ്കിൽ മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ള രാജാവിന്റെ സ്വഭാവം കാണിക്കരുത്. വസയ്യിദി മഅ അബ്ദിഹി, യജമാനൻ അടിമയോട് പെരുമാറുന്ന പെരുമാറ്റമാണ്, അത് കാണിക്കരുത്. നമ്മൾ നസീഹത്ത് ദലീലുകളോടെ സൗമ്യമായി, രഹസ്യമായി, വ്യംഗ്യമായി സൂചിപ്പിക്കുക. മനസ്സിലാകുന്നില്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അത് അഭിപ്രായ വ്യത്യാസമുള്ള അവന് ന്യായമായും ഒരു തെളിവ് കിട്ടിയിട്ട് അവൻ ചെയ്യുന്ന വിഷയമാണെങ്കിൽ നമ്മുടെ സംസാരം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുക. അടുത്തതായി മറ്റൊരു മനോഹരമായ മര്യാദ, നമ്മുടെയൊക്കെ സാഹോദര്യ ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം ഒക്കെ നിലനിർത്താനുള്ള, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാകട്ടെ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാകട്ടെ, അതൊക്കെ നിലനിർത്താനും അതിന്റെയൊക്കെ ഭംഗി കൂട്ടാനുമുള്ള മനോഹരമായ ഒരു ഉപദേശം അദ്ദേഹം പറയുകയാണ്. ലാ തൻഖുൽ ഇലാ സദീഖിക മാ യുഅലിമു നഫ്സഹു, നിന്റെ സഹോദരന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന കാര്യം അവനോട് നീ റിപ്പോർട്ട് ചെയ്യരുത്, അവനെ അറിയിക്കരുത്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഫുദൂലികളാണ്. ഫുദൂലി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അമിതമായി ഇഷ്ടപ്പെടുന്ന ആളുകൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഫുദൂലായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. അവിടെ അങ്ങനെ കേട്ടു, ഇവിടെ അങ്ങനെ കേട്ടു, ഇന്ന സ്ഥലത്തൊരു മുസ്ലിമായ ആളെ കത്തിച്ചു കൊന്നു, അവിടെ അടിച്ചു കൊന്നു, ഇങ്ങനെ കൊന്നു. ഇത് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നമുക്ക് പറയാം, അവിടെ പീഡനം നടക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ, അവനെ കത്തിച്ചപ്പോ അവൻ ആദ്യം ഇങ്ങനെ കരഞ്ഞു, പിന്നെ ഇങ്ങനെ കരഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് ശരിയല്ല. അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഇന്ന ആള് ഇങ്ങനെ കുറ്റം പറഞ്ഞു, എന്താണോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ എല്ലാ വിശദാംശങ്ങളും, നീ അന്ന് കളവ് പറഞ്ഞു, അന്ന് അങ്ങനെ ചെയ്തു, ഇന്ന് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വിശദീകരണവും ഇവൻ പറഞ്ഞു കൊടുക്കും. യഥാർത്ഥത്തിൽ എന്റെ മുഖത്ത് നോക്കി ഒരു തെറി വിളിക്കുന്നതിന് തുല്യമാണത്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, എന്റെ ഉമ്മ ഉപ്പ അവര് എന്റെ സഹോദരിയുടെ ഭർത്താവിനോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്, എന്താണ് നിങ്ങളോട് അവരിങ്ങനെ വിവേചനം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മാതാപിതാക്കളുടെ കുറ്റം ഈ ഭർത്താവ് എന്ന് പറയുന്ന മിസ്കീൻ പറഞ്ഞു കൊടുക്കും. അത് ഗീബത്തായി കുടുംബബന്ധം തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി, അതുപോലെ ഇവന് മനസ്സിൽ വിഷമം ഉണ്ടാക്കി. അതുപോലെ നിങ്ങളെ പറ്റി എന്താണ് അയാൾ അങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ചോദിച്ച് പരസ്പരം വിഷമം ഉണ്ടാക്കും. അതുപോലെ തിരിച്ചു ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അതങ്ങനെ കുഴിച്ചു മൂടണം നമ്മുടെ മനസ്സിൽ. നമ്മുടെ ഈ സഹോദരൻ അറിഞ്ഞാൽ അവന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത് അവിടെ കുഴിച്ചിടണം. വല എന്തഫിയുള്ള മാരിഫത്തി, അത് അറിഞ്ഞതുകൊണ്ട് അവന് യാതൊരു ഗുണവുമില്ല, അറിഞ്ഞതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. ഫഹാദ ഫിഅലുൽ അർദാൽ, ഇത് തരം താഴ്ന്ന ആൾക്കാരുടെ സ്വഭാവമാണ്, വളരെ മോശമായ ആളുകളുടെ സ്വഭാവമാണ്. ചിലര് മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ അദബായിട്ട് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മോശമായ വാക്കുകൾ മാതാപിതാക്കളുടെയും മഷായിഖിന്റെ നമ്മുടെ ഉസ്താദന്മാരുടെ മുമ്പിൽ മോശമായ വാക്കുകൾ നഖല് എന്ന നിലക്ക് പോലും പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന ആളുകൾ തമ്മിൽ തല്ലുകൂടിയപ്പോ ഇവ മറ്റവനെ യാ കൽബ് എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ വാക്ക് ബഹുമാനിക്കുന്ന ഒരാൾ മുമ്പിൽ പറയരുത്. അവൻ തെറി പറഞ്ഞു അല്ലെങ്കിൽ മോശമായി സംസാരിച്ചു അങ്ങനെ എന്തെങ്കിലും പറയാം. ഈ ചീത്തയായ വാക്കുകൾ കേൾക്കുന്നത് തന്നെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അത് അവരുടെ മുമ്പിൽ വെച്ച് പറയരുത്. ചിലപ്പോൾ ഉപ്പാനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉപ്പാന്റെ ശത്രുവിനെ കുറിച്ച് കുറെ ചീത്ത വാക്കുകൾ പറയാം. അതിനർത്ഥം അതുമില്ലാത്ത സ്വഭാവമാണ്. ഇനി ഇതിന്റെ അർത്ഥം എന്തല്ല, അവൻ ആവശ്യമായ കാര്യങ്ങൾ മൂടിവെക്കണമെന്നല്ല, നേരെ മറിച്ച് അവൻ ആവശ്യമുണ്ടെങ്കിൽ അവനെ കുറിച്ച് അയാൾ കുറ്റം പറഞ്ഞു, ആ കുറ്റം കാര്യമാണ്. നീ ജമാഅത്തിന് പോകുന്നില്ല എന്ന് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട്, ആളെ പേരൊന്നും പറയാതെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് പറയാം. അത് പറയണം, കാരണം അത് പറഞ്ഞില്ലെങ്കിൽ അവന് ഉപദ്രവം ഉണ്ടാകും. അപ്പൊ അറിഞ്ഞില്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാകുന്ന കാര്യം മാത്രം പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ എന്റെ വീട്ടിൽ പെരുമാറുന്ന പെരുമാറ്റം ശരിയല്ല, അതുകൊണ്ട് അവിടെ നിങ്ങളുടെ സ്ഥാനം ഇടിയുന്നുണ്ട്, അതറിയണം. അപ്പോ അങ്ങനെ അറിഞ്ഞാൽ ഗുണമുള്ള കാര്യം മാത്രം പറയുക. ഫഹാദ ഫിഅലു അഹ്ലി ശർ, അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അപകടമുള്ള കാര്യങ്ങൾ കൂടി മറച്ചു വെക്കലോ, അതും ഷർറാണ്. ഇത് വളരെ മനോഹരമായ ഒരു മര്യാദയാണ്, നമ്മൾക്ക് അശ്രദ്ധരായിട്ടുള്ള ഒരു മര്യാദയാണ്. ഈ കിതാബ് വളരെ ഉപകാരപ്രദമായ ഒരു കിതാബാണ്. ഇദ്ദേഹത്തിന്റെ അനുഭവം, ജീവിതകാലം മുഴുവൻ അദ്ദേഹം നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഖുലാസ, അദ്ദേഹത്തിന്റെ അനുഭവ പരിചയത്തിന്റെ ഒരു യത്ന ചുരുക്കമാണ് ഈ കിതാബിലുള്ളത്. അറബി ഭാഷ പഠിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ, സാധിക്കുമെങ്കിൽ ഈ കിതാബ് വായിച്ചു നോക്കുക. അൽ അഖ്ലാഖ് വസീർ എന്നാണ് കിതാബിന്റെ പേര്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അഖ്ലാഖുമായി ബന്ധപ്പെട്ട് ധാരാളം കിതാബുകൾ അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അഹ്ലു സുന്നത്തിന്റെ സിഫാത്തുകളിൽ ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. അഹ്ലു സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖീദയും മൻഹജും മാത്രമല്ല, അതാണ് അടിസ്ഥാനം, അതാണ് ഏറ്റവും പ്രധാനം. അതിന്റെ പുറമെ സ്വഭാവ ശുദ്ധീകരണം കൂടി, അതുപോലെ ഇബാദത്ത് വർദ്ധിപ്പിക്കുക എന്നതുകൂടി അഹ്ലു സുന്നത്തിന്റെ സിഫത്തുകൾ പെട്ടതാണ്. അഹ്ലു സുന്നത്തും അഹ്ലു ബിദഅയും തമ്മിൽ വേർതിരിക്കുന്ന കാര്യമാണ് സ്വഭാവ ഭംഗി എന്ന് പറയുന്നത്. സ്വഭാവ ശുദ്ധി അത് അഹ്ലു ബിദഅയിനേക്കാളും അഹ്ലു സുന്നത്തിനായിരിക്കും എക്കാലത്തും കൂടുതൽ. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അതുപോലെ മറ്റ് പല അഹ്ലു സുന്നത്തിന്റെ അയ്മത്തും അവർ അഖീദ വിശദീകരിക്കുന്ന കിതാബുകളിൽ അവസാനം സ്വഭാവത്തിന്റെ കാര്യം കൂടി പറഞ്ഞത്. നിങ്ങൾ അഖീദുൽ വാസിത എടുത്തു നോക്കൂ, അതിൽ അസ്മാ വ സിഫാത്തിനെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച്, അതുപോലെ സ്വഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ ഈമാനിന്റെ നിർവചനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം അഖ്ലാഖിനെ കുറിച്ച്, ഖിയാമുല്ലൈലിനെ കുറിച്ചും അങ്ങനെയുള്ള ഇബാദത്തുകളെ കുറിച്ചും അതുപോലെ സബ്റിനെ കുറിച്ചും മുസ്ലിമീങ്ങളുള്ള നസീഹത്തിനെ കുറിച്ചും ഇങ്ങനെയുള്ള അഖ്ലാഖിനെ കുറിച്ച് ആ കിതാബിൽ പറയുന്നുണ്ട്. അഹ്ലു സുന്നത്തിന്റെ പ്രത്യേകതയാണ് അവർ സ്വന്തം സ്വഭാവങ്ങൾ നന്നാക്കുന്ന കാര്യത്തിൽ പരിശ്രമിക്കും എന്നുള്ളത്. അത് നമ്മുടെ ഈ ദഅവത്ത് അഹ്ലു സുന്നത്തിന്റെ ശരിയായ മനഹജ് നാട്ടിൽ പ്രചരിക്കാനുള്ള ഒരു കാരണവുമാകും. ഉപദ്രവിച്ചവരോട് പോലും ക്ഷമ കാണിക്കുക, സബ്ർ കാണിക്കുക, സഹിക്കുക, ഇതൊക്കെ നമ്മുടെ ദഅവത്ത് പ്രചരിക്കാനുള്ള കാരണമാകും. നമുക്കിടയിൽ ഐക്യമുണ്ടാകാനുള്ള സബബുകളാകും. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ധാരാളം കിതാബുകളുണ്ട്. ഇമാം ബുഖാരിയുടെ അൽ അദബുൽ മുഫ്രദ്, അതുപോലെ തന്നെ നമ്മളിപ്പോ കണ്ട ഈ കിതാബ്, ഇബ്നുൽ ഖയ്യിമിന്റെയും ഇബ്നു തൈമിയയുടെയും ധാരാളം കിതാബുകൾ, ഇമാം ഇബ്നു അബിദ്ദുനിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നിരവധി കിതാബുകളുണ്ട് അഖ്ലാഖിനെ കുറിച്ച്. ഇതൊക്കെ സാധിക്കുമെങ്കിൽ വായിക്കാൻ, നമ്മുടെയൊക്കെ ക്ലാസ്സുകളും ദഅവത്തും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ വക കിതാബുകൾ വായിക്കുന്ന ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ച് അവിടുത്തെ സ്വഭാവ ശുദ്ധി പകർത്തി ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളായ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും ദുസ്വഭാവങ്ങളും അള്ളാഹു തആല പരിഹരിച്ചു തരികയും ന്യൂനതകൾ അവൻ പരിഹരിച്ച് നമ്മുടെ പാപങ്ങൾ പുറത്തു തന്ന് ഒരു പുതിയ ജീവിതത്തിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅന ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. അല്ലാഹുമ്മ ഹസ്സിൻ അഖ്ലാഖനാ കമാ ഹസ്സൻത ഖൽഖതനാ. അല്ലാഹുമ്മ ഖിനാ ശുറൂറ നഫ്സിനാ വസയ്യാത്തി അഅമാലിനാ. വസല്ലല്ലാഹുമ്മ വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.